കർത്താവിൽ പ്രിയരായ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, ബഹുമാന്യരായ ദൈവദാസന്മാരെ, കൂട്ടുപ്രവർത്തകരെ, നിങ്ങളെല്ലാവരെയും ഞാൻ യേശുക്രിസ്തുവിൽ വന്നുവച്ചു. ഈ ചെറുവക്കൽ കൺവെൻഷനിൽ ഈ ദിവസവും ഈ വർഷം വന്ന് സംബന്ധിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷന്മാരുടെ വലിയ നിരയുണ്ട്, അവരെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുണ്ട്, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി വചനത്തിന്റെ അടുക്കലേക്ക് പോകാം. ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. എഫ് എസ് ലേഖനത്തിലെ ഒരു വാക്യത്തിലേക്ക് തിരിഞ്ഞിട്ട് അതിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ പറയാനാണ് എനിക്ക് നിയോഗമുള്ളത്. എഫ് എസ് ലേഖനം 1-ാം അധ്യായം അതിന് 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ഒരാളുടെ എഫ് എസ് ലേഖനം 1-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ.
അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്കു വേണ്ടി ഇടവരാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവനെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവനെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
ദൈവം ഈ വചനങ്ങളെ രാത്രി നമ്മെ അനുഗ്രഹിക്കാം. പിതാവേ, ഇന്ന് രാത്രി അങ്ങക്ക് ഞങ്ങളോട് പറയാനുള്ളത് പറയണമേ. ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ നിശ്ചിത സ്വർഗം തുറക്കണമേ. അങ്ങയുടെ മഹത്വം, അങ്ങയുടെ ആഗ്രഹങ്ങളും അറിയുവാൻ കാണുവാൻ ഇന്ന് രാത്രി വിശേഷകൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ ഈ കാലത്ത് ദൈവമേ അങ്ങനെയുള്ള ആഗ്രഹം ഞങ്ങളിൽ കൂടെ നിവർത്തിക്കുകയാണ്. കാലങ്ങളെയും സമയങ്ങളെയും അറിയുവാൻ ആത്മാവിന്റെ പ്രകാശനം ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ തലമുറയിൽ ഞങ്ങൾ ചെയ്യാനുള്ള പ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കി തിരുമുൻപാകം നിർത്തണം. ഇന്ന് രാത്രി സമർപ്പണത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ ആത്മാവിന് ശക്തിയുള്ള വ്യാപാരം ഇന്ന് രാത്രി ഈ പന്തൽ മുഴുവൻ വ്യാപരിക്കുവാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുമുൻപാകെ അടിയനെ സമർപ്പിക്കുന്നു, അടിയനെ സമർപ്പിക്കുന്നു, അങ്ങയുടെ ജനത്തെ ഏൽപ്പിക്കുന്നു. മഹത്വം അകം നടക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഇവിടെ ഒരു പ്രാർത്ഥനയാണ് വായിച്ചത്. ആത്മാവ് നിറഞ്ഞ കൊലസത്വസ്ഥലം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതാണ് സാധാരണ പ്രാർത്ഥന എന്നൊക്കെ തോന്നുമെങ്കിലും പ്രാർത്ഥനയുടെ തന്നെ പല മണ്ഡലങ്ങളുണ്ട്, വിവിധ അനുഭവങ്ങളുണ്ട്. കൊലസത്വസ്ഥലം പറഞ്ഞത് ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. അവിടെ പറയുന്നത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞിട്ടാണ്. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കും. അത് പറഞ്ഞിട്ട് പറയുകയാണ്, ആകിയാലെന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അപ്പൊ ആ പ്രാർത്ഥനയ്ക്കുള്ള ശക്തി എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന കുറെ പേർക്ക് അറിയാമായിരിക്കും. ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് കേവലം നമുക്ക് തോന്നിയുള്ള പ്രാർത്ഥനയല്ല, അത് ആത്മനിയന്ത്രണത്തിന്റെ പ്രാർത്ഥന. ഈവൻ നമ്മുടെ ബുദ്ധിയിൽ തന്നെ ആത്മാവിന്റെ പ്രാർത്ഥനയുണ്ട്. ചില മനുഷ്യർ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോ അത് ആത്മാവിന്റെ വെളിപ്പാടായി ആ പ്രാർത്ഥന മാറും. പ്രാർത്ഥനയെ ആത്മാവ് അങ്ങ് ഏറ്റെടുക്കും, പരിശുദ്ധ ആത്മാവ് അങ്ങ് ഏറ്റെടുക്കും. അപ്പൊ ഏത് ജനത്തിന് വേണ്ടി, ഏത് കാര്യത്തിന് വേണ്ടി തിരുമുൻഭാഗം വന്നിരിക്കുന്നുവോ, അപ്പൊ അവരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് ആത്മാവ് തന്നെ കാര്യം അങ്ങോട്ട് പറയാൻ തുടങ്ങും. ബുദ്ധിയുടെ മണ്ഡലം അല്ല അപ്പൊ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ ഭാഷയിലാണ് പറയുന്നത്, മലയാള ഭാഷയിലാണ് പ്രാർത്ഥന. പക്ഷേ ആ ബുദ്ധി ആത്മാവ് ഏറ്റെടുത്തിട്ട് ആത്മാവ് തന്നെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പോകും. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ. ഈ പ്രാർത്ഥന ശരിക്കും പറഞ്ഞാൽ ദൈവ ഹൃദയത്തിന്റെ വെളിപ്പാട്. കുറേ ശരിക്കും ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ആഗ്രഹത്തിന്റെ വെളിപ്പാട് അങ്ങനെ പ്രാർത്ഥന. അതിലൊരു കാര്യമാണ് ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ എനിക്ക് നിയോഗമുള്ളത്. ആ വാക്യങ്ങളൊന്ന് വായിച്ച് ഒന്നുകൊണ്ടൊന്ന് വായിച്ചേക്കാമോ ദയവായി?
അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്കു വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത്
അതൊക്കെ പ്രാർത്ഥനയിലുള്ള കാര്യമാണല്ലോ. സാധാരണ സ്തോത്രമൊക്കെ ചെയ്യുന്നത് സ്തോത്രം ചെയ്ത്
എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും
പ്രാർത്ഥനയുടെ ഒന്നാം ഭാഗമാണ് പരസ് പ്രാർത്ഥിച്ച് പറയാണ് ദൈവം നിങ്ങൾക്ക് തനക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം. ചില ഭാഷാന്തരങ്ങളിൽ ഇംഗ്ലീഷിൽ ചില ചില ട്രാൻസ്ലേഷൻസിൽ എഴുതിയിരിക്കുന്നത് യു മേ നോ ഹിം ബെറ്റർ ഗോഡ് ഗിവ് യു എ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ. ദൈവം നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ഒരാത്മാവിനെ തരണം. അങ്ങനെ നിങ്ങൾ ദൈവത്തെ കൂടുതൽ അറിയാൻ പറ്റും. വലിയൊരു ബൈബിൾ സ്കൂളാണ്, ഇവിടെ വചനം പഠിപ്പിക്കുന്ന സ്ഥലമാണ്, വചനം പഠിപ്പിക്കാൻ അധ്യാപകരുണ്ട്, വചനം പഠിക്കാൻ സൗകര്യത്തിന് ലൈബ്രറി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പ്രധാനമാണ്. വചന പഠനത്തിന് ബൈബിൾ സ്കൂൾ പ്രധാനമാണ്, അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ഒത്തിരി കാലം ആദ്യമായിട്ട് പഠിപ്പിച്ച ആളാണ്. സ്കൂളുകൾക്ക് ഇന്നും ചുമതല നിർവഹിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. അവയ്ക്കെല്ലാം ഒരു പ്രധാന സ്ഥാനം ഉണ്ടെന്ന് പറയുമ്പോ തന്നെ ശരിക്കും നിങ്ങൾക്ക് ദൈവത്തെ അറിയണോ, അതിനു വെളിപ്പാട് ഞാൻ മാത്രമേ ശരിക്കും ദൈവത്തെ അറിയാൻ പറ്റൂ. പടുപ്പം കൊള്ളാം, പുസ്തകം കൊള്ളാം, ഇനോ ലൈബ്രറി കൊള്ളാം, ക്ലാസ്സസ് കൊള്ളാം, എല്ലാം കൊള്ളാം, പക്ഷെ ദൈവത്തെ അറിയണോ, ദൈവം തന്നെത്താനും നമുക്ക് വെളിപ്പെട്ടു. നിങ്ങൾക്കറിയാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തുന്ന ദൈവം, ദൈവം സംസാരിക്കുന്ന ദൈവം, ദൈവം തന്നെ കുറിച്ച് പറഞ്ഞു തരുന്നതേ നമുക്ക് അറിയത്തുള്ളൂ, അല്ലാത്തൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ ഈ പുസ്തകം വായിച്ചാൽ ദൈവ വെളിപ്പാടുണ്ടാവും, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാവും എന്ന് പറയുമ്പോ തന്നെ പുസ്തകം വായിച്ചെന്നും പറഞ്ഞ് പരിജ്ഞാനം ഉണ്ടാവണമെന്നില്ല. അതാണ് ഈ പുസ്തകത്തിന്റെ സ്വഭാവം. ബാക്കി ഏത് പാഠപുസ്തകം വായിച്ചാലും എന്നാ പുസ്തകം എടുത്ത് വായിച്ചാലും അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം തലയിത്തോ, ഭാഷ അറിയാമെങ്കിൽ അതിനുള്ള എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഏത് പുസ്തകം തലയിക്കോ, ഒരു പ്രാവശ്യം നല്ലപോലെ പഠിച്ച ഒരു പുസ്തകം പിന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിക്കുന്ന കാലത്ത് ഞാൻ നല്ലപോലെ പഠിക്കുമായിരുന്നു. പഠിക്കുന്ന പറഞ്ഞാൽ പുസ്തകം മൂളം പഠിക്കും. എന്റെ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പോകുന്ന അവസാനത്തെ കാര്യം പഠിച്ചിട്ട് ഞാൻ പരീക്ഷയ്ക്ക് പോകത്തുള്ളൂ. അവൻ ആ പാഠം പിന്നീട് എടുത്തൊന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ പ്രസക്തിയൊന്നും ഞാൻ കാണുന്നില്ല. പഠിക്കുന്നതിന് ക്രമമുണ്ട്, ഇത് പഠിച്ചാൽ തലയിൽ ഇങ്ങോട്ട് ലോക്ക് ചെയ്ത് വെക്കാണ് ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാഠം എടുത്ത് ആവർത്തിച്ച് വായിച്ചാൽ അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അതിനകത്ത് വലിയ ത്രില്ലൊന്നുമില്ല. അതേസമയം ഈ പുസ്തകം എടുത്ത് വായിച്ചു നോക്കണം. എന്റെ കാര്യം ഞാൻ പറയാം, ചില സമയത്ത് ചില കാര്യം പഠിക്കാൻ ആഗ്രഹം തോന്നും, ആഗ്രഹം പഠിക്കാൻ തോന്നിയാൽ പിന്നെ എന്റെ പണി എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം എടുത്തെന്ന് വായിക്കും. എന്റെ പ്രധാന പാഠപുസ്തകം ഇതാണ്, ബാക്കി പാഠപുസ്തകങ്ങൾ അത്യാവശ്യത്തിന് ഞാൻ വായിക്കും, എന്നാൽ എന്റെ പ്രധാന പാഠപുസ്തകം ഇതാണ്. ഇതെടുത്തും കൊണ്ട് വായന തുടങ്ങും. വായന തുടങ്ങിയാൽ എനിക്കത് ആഗ്രഹം തോന്നി വായിച്ചാൽ ഇതെല്ലാം ഒന്നും തല കയറില്ല. വായിക്കാം വായിക്കാം പിന്നെയും വായിക്കാം പിന്നെയും വായിക്കാം, പല ആവർത്തി വായിക്കുമെന്നല്ലാതെ ഇതിന്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ അത് മനസ്സിലാകണമെങ്കിൽ ഒരാത്മനിയോഗം അതിനൊരു മോമെന്റ് വരും. ആത്മാവ് ഉടനെ കൊണ്ടൊരു പ്രകാശനം വരും. ആത്മാവ് സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് കാര്യം തെളിമായി. ഈ പുസ്തകത്തിലെ ഈ വേദപുസ്തകത്തിലെ പല പുസ്തകം കൊണ്ട് ഞാൻ ഇരുന്നിട്ടുണ്ട് പഠിക്കാൻ, ആവർത്തിച്ച് 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 ആഴ്ചകൾ മാസങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് ചെറുതിയ വർഷങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഉള്ളടക്കം ശരിക്കും അകത്തോട്ട് തരില്ല. എന്നാൽ ഇവിടെ പറയുന്നത് പോലെ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവുണ്ട്. ആ ആത്മാവ് ഇവിടെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജ്ഞാനവും വെളിപ്പാടും ഉണ്ടാകുന്ന കാര്യമല്ല. അതിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എല്ലാ കൃപാവരങ്ങളിലും വിശ്വസിക്കുന്ന ആളാണ്. പരിശുദ്ധാത്മാവിന്റെ എല്ലാ പ്രവൃത്തികളും ഈ പുസ്തകം പറയുന്നത് മുഴുവനും അതുപോലെ ഇന്നും സംഭവിക്കും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ആമേൻ. ഇവിടെ പറയുന്നത് അതിന്റെ ഒരാത്മാവ് വന്ന് നിങ്ങളുടെ അകത്തത് താമസിക്കണം. ആത്മാവ് ഇങ്ങനെ ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ദൈവം കൊച്ചു ദൈവമല്ലല്ലോ. ഒരു സമയത്ത് ഇങ്ങോട്ട് വന്ന് കുറച്ച് കാര്യം കേട്ടു പഠിച്ചു, ഓ യെസ് എല്ലാത്തിനും പണ്ഡിതനായി എന്നും പറഞ്ഞ് ഇരിക്കത്തൊക്കെ ഒന്നും അവിടെ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം വലിയ 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 ദൈവമാണ് എന്ന് പറഞ്ഞേച്ചിവിടെ പറയാം.
നിങ്ങൾ ഒരു മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കണം എന്നിരിക്കട്ടെ. ഇപ്പൊ നമുക്കെല്ലാവരും പോയി പഠിക്കാൻ പറ്റിയില്ല, അതിനുള്ള സൗകര്യങ്ങൾ നമുക്കില്ല, എല്ലാവരും അതിനുള്ള താല്പര്യമില്ല.
മെഡിസിൻ പഠിക്കാൻ പോകുന്നത് സാധാരണ ഓർഡിനറി പിള്ളേരെയല്ലല്ലോ മെഡിസിൻ പഠിക്കാൻ പെടുന്നത്. നല്ല രീതിയിൽ പാസ്സായ പിള്ളേരെ അല്ലേ മെഡിസിൻ ഇടുന്നത്. നല്ല കാശുള്ള പ്രദേശത്തൊക്കെ രാജ്യമൊക്കെ ജോലിയൊക്കെ ഉള്ള ആളുകളുടെ മക്കളെ കുറിച്ചുള്ള ഒന്നാമത്തെ മുൻഗണന മെഡിസിനാണ്. അതിന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ എഞ്ചിനീയറിംഗിന് പോകുന്നുള്ളൂ. അതിന്റെ അർത്ഥം നല്ല വിലയുള്ള പിള്ളേരാണ് മെഡിസിൻ പഠിക്കാൻ പോകുന്നത്. ഈ നല്ല വിലയുള്ള ഒരു പിള്ളേരെ പഠിക്കാൻ പോയാലും ഈ ഒരു ശരീരത്തെ കുറിച്ച് മുഴുവൻ പഠിക്കാനുള്ള കഴിവ് ഭൂമിയിൽ ഏതെങ്കിലും വൈദ്യനുണ്ടോ, ഒരു ഡോക്ടറുണ്ടോ? ഇല്ലല്ലോ. ഒരുത്തൻ എല്ലിനെ കുറിച്ച് പഠിക്കാൻ പോയാൽ എല്ലിന്റെ പഠിത്തം പൂർത്തിയാക്കിയിട്ട് അയാളെ ഹാർട്ടിനെ കുറിച്ച് പഠിക്കാൻ പോകത്തില്ലല്ലോ. പിന്നെ എല്ലിനെ കുറിച്ച് കൂടുതൽ പഠിത്തം ഉള്ളത് പഠിക്കാൻ പോകുമെന്നല്ലാതെ എല്ലും ഹാർട്ടും കൂടെ രണ്ടും കൂടെ ചെയ്യുന്ന ഒരു ഡോക്ടറെ നിങ്ങൾ ഇവിടെ കണ്ടിരിക്കും? ഹാർട്ടിനെ കുറിച്ച് പഠിക്കാൻ പോയവൻ ഞരമ്പിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നില്ലല്ലോ. ഞരമ്പിനെ കുറിച്ച് പഠിക്കാൻ പോയവൻ തലച്ചോറിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നില്ലല്ലോ. തലച്ചോറിനെ കുറിച്ച് പഠിക്കാൻ പോയവൻ കണ്ണും മൂക്കും കൂടെ പഠിക്കാൻ പോകുന്നില്ലല്ലോ. നിങ്ങളെ ഒരു കൊച്ചു മനുഷ്യ ശരീരത്തെ പഠിക്കാൻ ഇവിടെ ഭയങ്കര തലയുള്ളവർക്ക് മൊത്തം പഠിക്കാൻ കഴിവില്ലെങ്കിൽ അത്യുന്നതനായ ദൈവത്തെ കുറിച്ച് പഠിക്കാനും മുഴുവൻ തലയെ കയറ്റാനും കഴിവുള്ള മനുഷ്യനാരോക്കെ ആത്മജീവിതത്തിന്റെ പാപ്പരത്വം ഗ്രഹിക്കണം. പാപ്പരത്വം കുറച്ച് ആളുകൾക്ക് ഭയങ്കര പണ്ഡിതന്മാരാണ്. വിശ്വാസികളും പാസ്റ്റർമാരും ഭയങ്കര പണ്ഡിതന്മാരാണ്. അവർക്ക് ഇനി ഒരു വകയും പഠിക്കാനുമില്ല, ഒരു വക അറിയാനുമില്ല, എല്ലാം കൂടെ പൂർത്തിയായിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ദൈവം എന്തോരു ദൈവമാണ്? ഇത്ര കൊച്ചു ദൈവം സ്വല്പം പഠിച്ചറിഞ്ഞേ എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന നിങ്ങളുടെ ആ പഠിത്തം എന്തോരു പഠിത്തമാണ്? സ്തോത്രം. അല്ല, ഞാൻ നാടൻ രീതിക്ക് ഒരു കാര്യം ചോദിക്കുന്നു. കല്യാണം കഴിച്ച് 25 വർഷം ഭാര്യയുടെ കൂടെ താമസിച്ചു, നിങ്ങളിൽ ഒരാൾക്ക് തീർത്തു പറയാമോ നിങ്ങളുടെ ഭാര്യയെ അല്ല ഭാര്യക്ക് ഭർത്താവിനെ സമ്പൂർണമായിട്ട് അറിയാമെന്ന്? ഇത് അറിയാൻ മേലത്തെ വരെ പറയും കുറെ കാര്യം. അങ്ങനെ 25 വർഷം കൂടെ അല്ല 50 വർഷം കൂടെ താമസിച്ച് വെച്ച് ഒരു മനുഷ്യ ജീവിയെ വേണ്ട വിധത്തിൽ അറിയാൻ കഴിയില്ലെങ്കിൽ അത്യുന്നതനായ ദൈവത്തിന്റെ കൂടെ ഒരായുസ് മുഴുവൻ താമസിച്ചെന്ന് പറഞ്ഞാൽ എല്ലാം അറിയാമെന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ആമേൻ. അതുകൊണ്ട് പറയുന്നു, ദൈവം ആത്മാവായിട്ട് ഇതിനകത്തോട്ട് വന്ന് താമസിക്കട്ടെ. വെളിപ്പാൻ തരുവാൻ, ജ്ഞാനം തരുവാൻ, കൂടെ കൂടെ ഇടപെടുവാൻ, നിങ്ങളെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കുവാൻ, അങ്ങനെ നിങ്ങൾ ദൈവത്തെ കൂടുതൽ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
സ്തോത്രം. എത്രയും മെച്ചമായിട്ട് അറിയാമോ അത്രയും മെച്ചമായിട്ട് അവിടുത്തെ കൂടെ ജീവിക്കാം. കുറച്ചേ അറിയത്തുള്ളെങ്കിൽ അത്രയും മെച്ചമായിട്ട് അവിടുത്തെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ അറിയാമെങ്കിൽ ആ ബന്ധം മെച്ചമായിരിക്കും.
നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവരെ വിളിയാലുള്ള
വെളിപ്പാട് കിട്ടിയാൽ മാത്രം പോരാ, ദൈവം തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ടോർച്ച് നടിച്ചേരണം. അവക്കോട്ട് ടോർച്ച് എടുത്ത് ആഞ്ഞ് കടിയടിക്കണം.
അങ്ങനെ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കാൻ ചില പ്രത്യേക കാര്യങ്ങൾ കാണാൻ ആത്മാവ് ടോർച്ച് എടുത്ത് നിങ്ങൾ ടോക്ക് ഇവിടെ ടോക്ക് എന്ന് പറഞ്ഞ് ആത്മാവ് ടോർച്ച് അടിച്ചേർന്നു. ആത്മാവിന്റെ ടോർച്ച്, ഭൂമിയിലെ ടോർച്ച് അല്ല, ആത്മാവിന്റെ ടോർച്ച് അടിച്ചേർന്നു. അതിനെ കുറിച്ച് പറയാൻ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് എന്ത് വേണം? നിങ്ങളെ വിളിയാനുള്ള ആശയുന്നതാണ് എന്നറിയണം. എന്നറിഞ്ഞാൽ നിങ്ങളെ എന്തിനു വിളിച്ചെന്നറിയണം. എന്നാലല്ലേ സാധിക്കാൻ പറ്റുള്ളൂ. എന്തിനാ വിളിച്ചെന്നറിയാൻ വരാമെങ്കിൽ ചുമ്മാ ആയിരുന്നു കാലം കഴിയത്തില്ലേ? വിളിയാനുള്ള ആശയുന്നറിയണം. പിന്നെ
വിശുദ്ധന്മാരിൽ അവരുടെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും.
ഈ പരസപ്പസ്ത്രത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള ഭാഷയാണ്. അത് പ്രത്യേകിച്ച് എഫേസ് ലേഖനത്തിലുള്ള വാക്കെല്ലാം കൂടെ വാരി കൂട്ടിയിട്ടിരിക്കുക. അല്ല, സിമ്പിൾ ലോങ് ഭാഷ അതിനകത്തില്ല. വായിച്ചാലും തന്നെ കാണാത്ത കുറേ വാക്കുകൾ എടുത്തു വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് പറയുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് ഭയങ്കര കാര്യങ്ങളാണ്. കൊച്ചു വാക്കി പറയാൻ പറ്റാത്ത ഭയങ്കര കാര്യം പറയുമ്പോ അപ്പൊ അങ്ങനെ കൊച്ചു വാക്കി പറയാൻ പൗലോസിനെ കൊണ്ട് പറ്റുന്നില്ല. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്താണ്? മഹിമാധനം എന്ന് പറഞ്ഞാൽ അവന്റെ ഫലത്തിന്റെയോ ഭയങ്കര മഹത്വം. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. വേറെ രൂപത്തിൽ പറഞ്ഞാൽ വിശുദ്ധന്മാർക്ക് എന്തോ നല്ല കിട്ടുമെന്ന് അവരെന്തറിയാം. എന്നാലല്ലേ പോയി വാങ്ങിക്കാൻ പറ്റുള്ളൂ. കിട്ടുമെന്ന് അറിഞ്ഞാൽ പോയി വാങ്ങിക്കാം, അറിഞ്ഞില്ലെങ്കിലോ ചുമ്മാ ഇരുന്നു. അതുകൊണ്ട് ആ മഹിമാധനം എത്രയാണ് എന്നറിയണം. പിന്നെ
അവന്റെ ബലത്തിൻ വലപത്തത്തിന്റെ വ്യാപാരത്താണ്.
അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അവന്റെ ബലത്തിൽ
വല്ലഭത്വത്തിന്റെ വ്യവഹാരത്താൽ
വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു.
ആ പ്രയോഗങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാം കൂടെ നോക്കാം.
എന്താ പറയുന്നത്? അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ, അതിന്റെ ഭാഗം ബലത്തിൻ വല്ലഭത്വം എന്ന് പറഞ്ഞാൽ
അവന്റെ ബലത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയാം.
ദൈവത്തിന് എന്തുമാത്രം ബലമുണ്ടെന്ന് നിങ്ങളൊന്ന് അറിയണം.
സ്തോത്രം. ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ, അത് പിന്നെ പറയാം, വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, അടുത്തത് അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങളും അറിയണം. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം,
ദൈവശക്തി അറിയണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അറിയില്ല. നമ്മുടെ ബുദ്ധി അളന്നു കുറിച്ച് വളരെ പരിമിത ബുദ്ധിയാണ്. എല്ലാം പരിമിതമാണ്,
ബുദ്ധി പരിമിതമാണ്. ഈ പരിമിതമായ നിങ്ങളെ തലയ്ക്കകത്ത് അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഒന്നറിയണം എന്ന് പറഞ്ഞ
വല്ലതും ബുദ്ധിക്ക് തിരിയില്ല.
ബുദ്ധിക്ക് തിരിയുന്ന കാര്യമല്ല ഇത്. പരിമിതമായിരിക്കെ അപരിമിതനായ ദൈവത്തിന്റെ ഇവിടെ പറയുന്നത് തന്നെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങളെന്നറിയണം.
അത് ശരിക്കും പറഞ്ഞ ഒരു കോൺട്രാസ്റ്റ് ആണ്, ഒരു 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 പൊരുത്തപ്പെടാത്ത ഒരു കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് പറ്റും. എങ്ങനെ പറ്റും? ഇത് നിങ്ങളെ തലച്ചോറുകൊണ്ട് നിങ്ങൾ അറിയുന്ന ഒരു കാര്യമല്ല, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് അറിയുന്ന കാര്യമല്ല, നിങ്ങളുടെ പഠിത്തം കൊണ്ട് അറിയുന്ന കാര്യമല്ല, ഇത് വെളിപ്പാട് കൊണ്ട് അറിയുന്ന കാര്യമാണ്. ദൈവം ഇങ്ങോട്ട് പറഞ്ഞു തരുന്നതാണ്, ദൈവം കാണിച്ചു തരുന്നതാണ്. അങ്ങനെ അങ്ങോട്ട് വെളിപ്പെടുത്തി തന്നാൽ അവിടെ പറയുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഒന്നറിയണം.
പ്രൈസ് ഗോഡ്. അളവറ്റ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറയുമ്പോ വലതിൽ തുല്യമില്ലാത്ത കാര്യമാണ്. ഭൂമിയിലെ എല്ലാ കാര്യത്തിനും അളവുണ്ട്.
ഏത് കാര്യവും പരിമിതമാണ്. ഭൂമി എന്ന ശക്തിയെ കുറിച്ച് പറയൂ,
അതിനെല്ലാം ഒരു പരിമിതിയുണ്ട്. പക്ഷെ ദൈവശക്തി എന്ന് പറയുന്നത് പരിമിതിയില്ലാത്ത ശക്തിയാണ്. അത്ര നമുക്കറിയാം ദൈവത്തിന്റെ ശക്തി പരിമിതിയില്ലാത്ത ശക്തിയാണെന്ന് വിശ്വസിക്കാത്ത അവരാരെങ്കിലും ഞാൻ തിരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. കാരണം കൂടുതൽ വരും ഇന്നത്തെ പെട്ടിപ്പോസരുതായിരിക്കും. അപ്പൊ ദൈവശക്തി പരിമിതി ഇല്ലാത്തതാണെന്ന് നമുക്കറിയാം. പക്ഷെ പരിമിതി ഇല്ലാത്തതാണെന്ന് അറിയാനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണ് എന്ന് നിങ്ങൾ ഒന്നും അറിയണം. സ്തോത്രം.
ഞാൻ ഒന്നുകൂടെ പറയാണ്, ദൈവത്തിന് എന്തുമാത്രം ശക്തിയുണ്ടെന്ന് ആ അളവില്ലാത്ത ശക്തിയെ നിങ്ങൾ ഒന്ന് അറിയണം. ഒരിക്കലും കൂടെ ഒന്നുകൂടെ എടുത്തു പറഞ്ഞിട്ട് ഞാൻ പറയുകയാണ്, അത് വാസ്തവത്തിൽ ഒരു കോൺട്രാസ്റ്റാണ്, ഒരു വൈപരീത്യമാണ്. പക്ഷെ സംഭവിക്കും.
ദൈവം ചുമ്മാ ഇവിടെ തമാശ പറയുകയല്ല. ഈ വചനങ്ങൾ സത്യസന്ധമായ ദൈവത്തിന്റെ വചനമാണ്. ഇത് മുഴുവൻ ദൈവ നിയമിതമായ ദൈവനിശ്വാസ്യമായ ദൈവവചനമാണ്. അല്ല, പൗലോസിന്റെ ഒരു വികാരം തോന്നി എഴുതി വെച്ച വാക്കുകളല്ല ഇവ. ഇത് സംഭവിക്കും, സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് വിളിച്ചു പറയുകയാണ്, അത് നിങ്ങൾ ഒന്നറിയണം.
സ്തോത്രം. ഇടയ്ക്കൊരു വാക്കുകൂടി. എന്താ വിശേഷിക്കുന്നത്? അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ
വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം
എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു ഭയങ്കര ആള്, ഭയങ്കര ശക്തിമാൻ, അവനൊരു ഭയങ്കര ആളായിട്ടങ്ങ് സ്വർഗത്തിയിരിക്കുന്നു എന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്.
ഓഫ് കോഴ്സ് ദൈവം ഭയങ്കര ശക്തിമാൻ, ദൈവത്തിന്റെ ആസ്ഥാനം സ്വർഗത്തിലാണ് താനും. എന്നാൽ അവിടുത്തെ ഈ ബലം, അവിടുത്തെ ഈ ശക്തി, അവിടുത്തെ ഈ മാത്രം പരിമിതപ്പെടുത്തി വെച്ച് എന്റെ ശക്തി, എന്റെ ആളത്വം എന്ന് പറഞ്ഞ് വെച്ചേക്കാനുള്ള ഒരു ശക്തിയല്ല ഇവിടെ പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ്.
എന്താണ് വാക്കിന്റെ അർത്ഥം? വ്യാപരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ഭാഷയിൽ ഞാനെന്ന് പറഞ്ഞാൽ
അത് ഭയങ്കര ശക്തിയോടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡ്, ഭയങ്കര സ്പീഡിൽ ഇറ്റ്സ് ഫ്ലോയിങ്, ഇറ്റ്സ് മൂവിങ്. അത് അടങ്ങിയിരിക്കുന്ന ഒരു ശക്തിയല്ല, ലോകം മുഴുവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഭയങ്കര വേഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് ദൈവശക്തി. ചെറിയ തോതിലല്ല, ചെറിയ അളവിലല്ല ദൈവത്തിന്റെ ബലം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന്റെ ശക്തി നാം അറിയുന്ന പരിശുദ്ധാത്മാവിനതാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ അങ്ങനെ അറിയണമെന്ന്
സ്തോത്രം.
ഹല്ലേലൂയ. ഭയങ്കര വേഗത്തിൽ വ്യാപരിക്കുന്ന ഭയങ്കര ശക്തിയുടെ ആ വ്യാപാരം ഒന്ന് തിരിച്ചറിയണം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഒന്ന് തിരിച്ചറിയണം. എന്നിട്ട് എന്റെ ഉദാഹരണം പറയാം. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം എത്രയും ശക്തി ഉണ്ട്. ഒരു ഉദാഹരണം പറയാണ്, 20-ാം വാക്യം പറയാണ്, അവൻ ക്രിസ്തുവിൽ നിന്ന് വ്യാപരിച്ചു. ഈ ഭയങ്കര ശക്തി ക്രിസ്തുവിൽ നിന്ന് വ്യാപരിച്ചു. എപ്പോ? മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടിരുന്നപ്പോ ഇതിന്റെ ഒരു പാച്ചി അവന്റെ ശരീരത്തിന്. അപ്പൊ എന്ത് സംഭവിച്ചു? അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ഇന്ന് വരെ ലോകത്തിലെ ഏതെങ്കിലും ഒരു ശക്തി മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. എന്തൊന്നല്ലോ കാലം പുരോഗമിച്ചിരിക്കുന്നു, ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നു, എന്തൊന്നല്ലോ കൂടിയ കൂടിയ കാര്യങ്ങൾ ലോകത്തിലുണ്ടായിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ജീവൻ നിലനിർത്താൻ വെന്റിലേറ്ററിൽ ഒക്കെ ഇട്ട് കുറെ കൃത്രിമ ശ്വാസോച്ഛ്വാസം എല്ലാം കൊടുത്ത് കുറെ നേരം പണി നോക്കിയിട്ട് അവസാനം പറയും,
സോറി പോയി കൊണ്ടുപോയിക്കോ. ഇതല്ലേ പറയാൻ പറ്റുള്ളൂ
മരണം പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറയുക. ഇന്ന് വരെ ലോകത്തിൽ ഒരു ശക്തിയും എഴുന്നേറ്റിട്ടില്ലായിരിക്കെ ഭൂമിയിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നു, എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നു, ലോകത്തിലെ മനുഷ്യന്റെ നേട്ടങ്ങൾ ഭയങ്കര നേട്ടങ്ങളല്ലേ. ശാസ്ത്രം എന്ന് പരിശോധിച്ചു നോക്കിയാൽ എന്തോ ഒരു ഭയങ്കര നേട്ടം. പക്ഷെ മരണത്തിന്റെ മുൻപാകെ സകലരും തലകുടിച്ച് കയ്യും കെട്ടി നിൽക്കുമ്പോൾ ഈ ശക്തിയുടെ വ്യാപാരം വന്നു കഴിഞ്ഞപ്പോൾ മരിച്ചവരിൽ നിന്ന് അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പണ്ടത്തെ കഥ പറയുവാനല്ല, ആത്മശക്തിയുടെ വ്യാപാരത്തിന്റെ സംഭവങ്ങൾ ഉണ്ടാകണമെന്ന്. ആമേൻ. അടുത്ത സമയത്തുണ്ടായ ചില ഡിവലപ്മെന്റ്സ് ഞാൻ നിങ്ങളോട് പറയാം. ഒരല്പ ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ SMB സമൂഹത്തിലെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളുടെയും പ്രസിഡന്റുമാർ മാത്രം കൂടി വന്ന് 2 ദിവസം പ്രാർത്ഥിക്കാൻ കൂടി വന്നിരുന്നു. ജസ്റ്റ് ഫോർ പ്രയർ, നടന്നില്ല. അവിടെ കൂടി വന്നപ്പോ പ്രാർത്ഥനയെ കുറിച്ചാണ് മുഴുവൻ കാര്യവും. നമ്മളല്ല, പ്രസംഗങ്ങളൊന്നും ഇല്ല അവിടെ, പ്രാർത്ഥനയ്ക്ക് മാത്രം കൂടി വന്നിരിക്കുകയാണ്. പ്രാർത്ഥനയെ പ്രൊമോട്ട് ചെയ്യുന്ന അല്പ ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. 1-ാമത്തെ ദിവസം വൈകിട്ടായപ്പോ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. ഒരല്പ കാര്യം പറയാം. ഞാനൊരു 1-ാം ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വർക്കിന്റെ യാത്രയിലായിരുന്നു. കുടുംബമായിട്ട് ഞങ്ങൾ ഒരു ടീമായിട്ട് ഇങ്ങനെ യാത്രയ്ക്ക് പോയിരിക്കുകയാണ്. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ ഉടൻ ആരോ ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചു. ആരാന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഇന്ത്യയിൽ ഒരു കന്യാസ്ത്രീ കുറെ വെളിപ്പാടുണ്ടായിരിക്കുന്നു, അത് സീഡിയിലാക്കിയിട്ടുണ്ട്, എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചു തരാം. ഞങ്ങൾ ഇങ്ങനെ ഉണർവ് പ്രസംഗിക്കുന്ന മനുഷ്യനാണ്. എന്റെ തൊഴിൽ ഉണർവ് പ്രസംഗിച്ചത് 99 തൊട്ട് രാജ്യത്ത് നെടുകയും കുറുകയും നടന്ന ഒരു പ്രസംഗം. ഇന്ത്യയുടെ മേൽ ദൈവപ്രവൃത്തി വരാം. ഞാൻ വിളിച്ചു പറയും, ഞാൻ ചുമ്മാ വിളിച്ചു പറയല്ലേ. എന്റെ ഈ കാതുകൊണ്ട് കേട്ടതാണ്, 2 കാതുകൊണ്ട് കേട്ടതാണ്. ആത്മാവിന്റെ മുറി വന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ്. എന്നോട് വേറെ ആരും പറഞ്ഞതല്ല. വേറെ ആരെങ്കിലും പറഞ്ഞാൽ പ്രസംഗിക്കുന്ന സ്വഭാവമല്ല എനിക്ക്. എനിക്ക് വെളിപ്പാടുണ്ടായെങ്കിൽ ഞാൻ പ്രസംഗിക്കുക. നിർബന്ധക്കാരനായി പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കേട്ടാ ഞാൻ പറയുന്നുള്ളേ ഉള്ളൂ. അങ്ങനെ എന്നോട് ദൈവം പറഞ്ഞത് ഞാൻ ഈ രാജ്യം നടുക നടന്ന് പ്രസംഗിക്കുകയാണ്. സ്തോത്രം. ചിലർ ഇഷ്ടപ്പെടുത്തില്ല, ചെറിയ എനിക്ക് അവരോട് ആര് പറഞ്ഞു ഇന്ത്യ ഉണ്ടാക്കുന്നു എന്നോട് ആത്മാവർദ്ദവർ കഴിയത്തില്ലല്ലോ. അത് ഞാൻ വിളിച്ച് പറയാറുണ്ട്, ആത്മാവിനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രസംഗിച്ചു വരികയാണ്, 7 വർഷം കൊണ്ട് പ്രസംഗിച്ചു വരികയാണ്. 2006 ജൂൺ മാസത്തിൽ റോമൻ കത്തോലിക്ക സഭയിലെ ഒരു കന്യാസ്ത്രീക്ക് ആത്മാവിന്റെ ഒരു പ്രേരണ, കുറെ ദിവസം പോയി ഏകാന്തവയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. കോതമംഗലത്തുകാരി ഒരു സ്ത്രീയാണ്, താമസം തമിഴ്നാട്ടിൽ, ശുശ്രൂഷ. അവിടുത്തെ ഒരു കോൺവെന്റിലെ ജോയിന്റ് സെക്രട്ടറിയാണ് അത്. അവരുടെ സഹോദരി ആ കോൺവെന്റിന്റെ മദർ സുപ്പീരിയറാണ്. അവർക്കൊരു നിയോഗം പോയി പ്രൈവറ്റ് ആയിട്ടിരുന്ന് ജനങ്ങളില്ലാത്ത ഒരിടത്ത് പോയി പ്രാർത്ഥിക്കണം. അവർക്ക് പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയത്തില്ല, വെളിപ്പാടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയത്തില്ല, ദർശനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയത്തില്ല, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഇതാ സഭയ്ക്ക് അത്തോലിക്ക സഭയ്ക്കകത്ത് ഈ ആത്മാ ഒരു ഒരു സംഗതി ഉണ്ടല്ലോ. അതല്ലാതെ നമ്മളീ പറയുന്ന മണ്ഡലങ്ങളെ കുറിച്ചൊന്നും ഒരു പിടിയില്ലാത്തൊരു സ്ത്രീ ഉണർവെന്ന് പറഞ്ഞാൽ അവർക്ക് തിരിയുമോ? അവരോട് ആത്മാവ് പറയുന്നു പോകാൻ ശക്തമായിരുന്ന യോഗം. ആ സ്ത്രീ പോയി വേറെ സ്ഥലത്ത് പോയി പ്രാർത്ഥന തുടങ്ങി, ഉപവാസം തുടങ്ങി, ആത്മാവോട് സംസാരിക്കാൻ പോയി. ആത്മാവ് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവരുടെ പക്കലൊരു കമ്പ്യൂട്ടർ ഉണ്ട്, ആത്മാവ് സംസാരിക്കുന്ന മുഴുവൻ അനാവൃത്തം കയറ്റും, വിവരങ്ങൾ എഴുതി വെക്കാൻ തുടങ്ങി. അവസാനം ഈ വെളിപ്പാടുകളിൽ ഏതാണ്ട് 3 മാസം നീണ്ടു. പല ആവർത്തിയോട് ഉപസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ 2 സ്ഥലത്ത് മാറി മാറി ഉപസിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ആത്മാവ് പറഞ്ഞത് എന്താണെന്ന് കേൾക്കാമോ? 2007 മുതൽ അടുത്ത 14 വർഷം ഇന്ത്യ രാജ്യത്ത് ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു, ഇത് വെളിപ്പെടുത്താൻ ദൈവം ഉപയോഗിച്ചത് ഒരു കത്തോലിക്ക കന്യാസ്ത്രീയെ, ഈ മലയാളി തന്നെ. പക്ഷേ ഈ വെളിപ്പാടുകളെല്ലാം ഉൾക്കൊള്ളാൻ എന്താ ഇവിടുത്തെ പെന്തിക്കോസ്ത് തയ്യാറല്ല? നമ്മുടെ പെന്തിക്കോസ്തിൽ നമുക്ക് കുറെ ധാരണകളും കുറെ വിശ്വാസങ്ങളും ഉണ്ട്. നമ്മൾ ആത്മാവിനും ദൈവത്തിനും എല്ലാം കുറെ പരിമിതികൾ വെച്ച് ദൈവത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുക. ഒത്തിരി കാര്യം ദൈവം പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് പറ്റില്ലാത്തത് കൊണ്ടായിരിക്കാം പോയി ഒരു കന്യാസ്ത്രീയെ വിളിച്ച് അല്ല, ഒരു പക്ഷേ ജനം വിശ്വസിക്കാൻ അതിന് കാരണമാകും. പെന്തിക്കോസ്തുകാർ പറഞ്ഞാൽ വിശ്വസിച്ചില്ലെങ്കിലോ? കാരണം നമ്മളെപ്പോഴും പറയുന്നവരല്ലേ, അതുകൊണ്ട് വിശ്വസിക്കാത്തത് കൊണ്ടോ? അതുകൊണ്ട് ദൈവം ഒരു സ്ത്രീയെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്, 2007 മുതൽ 7 വർഷത്തേക്ക് ഇന്ത്യയിൽ ആത്മാവിന്റെ പ്രവാഹം. പ്രവാഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള പ്രവാഹം. അവരുടെ ആത്മാവ് ഇതേപോലെ വചനത്തിന്റെ വെളിപ്പാടാണ് അവർ കൊടുത്തത്. ആത്മാവ് അവരോട് പറഞ്ഞിരിക്കുകയാണ്, ഒരു ചുഴലിക്കാറ്റ് വരുന്നു, തെക്ക് നിന്നൊരു ചുഴലിക്കാറ്റ് പൊക്കി അടിക്കാൻ പോവുകയാണ്, ദേശമുഴുവൻ പൊക്കി അടുത്തോട്ട് പോകാൻ പോവുകയാണ്. ഒരു ഭയങ്കര ആത്മപ്രവാഹത്തിന്റെ ചുഴലിക്കാറ്റ് തെക്ക് നിന്ന് വടക്കോട്ട് അടിക്കാൻ പോവുകയാണ്, വടക്ക് നിന്ന് വേറൊരു ചുഴലിക്കാറ്റ് തെക്കോട്ട് അടിക്കാൻ പോവുകയാണ്. വടക്ക് നിന്നുള്ളത് അവിശ്വാസത്തിന്റെ ഭാവത്തിന്റെ പിശാചിന്റെ ആസ്ഥാനത്ത് നിറയുന്ന ഒരു ചുഴലിക്കാറ്റ് അത് തെക്കോട്ട് അടിക്കാൻ പോവുകയാണ്. എന്നാൽ തെക്ക് നിന്ന് അടിച്ചു പോകുന്ന ചുഴലിക്കാറ്റിനെ അതിജീവിക്കാൻ വടക്ക് നിന്ന് അടിക്കുന്ന കാറ്റിന് കഴിയത്തില്ല. ആത്മപ്രവാഹത്തിന്റെ വ്യാപാരത്താൽ ഇന്ത്യ രാജ്യം വിപന്നമായി തീരാൻ പോകുന്നു. ഞാൻ പറയുന്ന കന്യാസ്ത്രീക്ക് ഈ 2006 ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന പക്ഷെ വിശ്വസിക്കാൻ മനസ്സുള്ളവർ വിശ്വസിക്കൂ. ദൈവത്തിന്റെ ആത്മാവിന് എന്തുകൊണ്ട് ആവേശം? ഞാൻ പറഞ്ഞത് 7 വർഷമായി ഞമ്മൾ പ്രസംഗിച്ചു നടക്കുകയാണ്, ഇതിന്റെ വേദശാസ്ത്രം പ്രസംഗിച്ചു നടക്കുകയാണ്. എങ്ങനെയാണ് ആത്മാവ് ഈ ഉണർവിന് വേണ്ടി ജനത്തെ ഒരുക്കുന്നത് എന്ന വേദശാസ്ത്രമാണ് പ്രസംഗിക്കാൻ എന്റെ പക്കൽ ഏൽപ്പിച്ചത്. ഇന്നത്തെ നമ്മുടെ നാടൻ രീതിക്ക് അങ്ങനെ ആത്മാവിന് വരാൻ പറ്റില്ല. ആത്മാവിന് ഒരു വെളിപ്പാട് തന്നെങ്കിലേ വരാൻ പറ്റുള്ളൂ, തന്റെ ഇഷ്ടത്തെ കുറിച്ചുള്ള വെളിപ്പാട് തന്നെങ്കിലേ വരാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അതിനൊക്കെ രൂപാന്തരം വരുത്തിയെങ്കിലേ വരുത്താൻ പറ്റുള്ളൂ. ചുഴലിക്കാറ്റ് വരുമ്പോ റെഡിയായിട്ട് നിൽക്കണം. ആത്മാവ് പൊക്കിയെടുത്തുകൊണ്ട് പോകണമെങ്കിൽ ആത്മാവ് പൊക്കിയെടുത്തുകൊണ്ട് പോകണം. ഏത് ദേശത്ത് കൊണ്ട് നിക്ഷേപിക്കാൻ ആത്മാവിന് താല്പര്യമുണ്ടോ ആ ദേശത്ത് നിക്ഷേപിക്കത്തക്കവണ്ണം ഒരുങ്ങി നിൽക്കുന്നവണ്ണമേ ദൈവാത്മാവിന്റെ ഭയങ്കര കാറ്റ് വരുന്നു. ഞാൻ പറഞ്ഞത്
ഭൂമിയോട് ദൈവം പറഞ്ഞപ്പോൾ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നറിയോ, ദൈവത്തിന് താല്പര്യമുണ്ടെന്ന് അറിയോ, ദൈവം ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ ഭയങ്കര ശക്തിയോട് വെളിപ്പെട്ടു വന്നിരിക്കുന്ന കാലത്ത് ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവ ജനത്തോട് ഞാൻ ആത്മാവിനാൽ വിളിച്ചു പറയുന്നു, അവന്റെ ശക്തിയുടെ അറവറ്റ വലിപ്പം എന്താണ് എന്നൊന്ന് അറിയാൻ ആത്മാവ് നമ്മുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണം.
അല്ലാതെ എന്തെങ്കിലും എഴുതിയിട്ടിരിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നവരല്ലേ, ആദ്യ നൂറ്റാണ്ടിലെ അന്യഭാഷയുണ്ടെന്ന് പറയുന്നവരല്ലേ, ആദ്യ നൂറ്റാണ്ടിലെ സഭയാണ് സത്യസഭയെന്നും നമ്മുടെ സഭയാണെന്നും പറയുന്നതല്ലേ, ആദ്യ നൂറ്റാണ്ടിലെ അന്യഭാഷ ഉണ്ടെങ്കിൽ അന്യഭാഷ മാത്രമേ ഉള്ളൂ, ആദ്യമ നൂറ്റാണ്ടിലെ അനുഭവങ്ങൾ കൂടെ വേണ്ടേ, അതിന്റെ ശക്തിയുടെ പ്രത്യക്ഷതകൾ കൂടെ വേണ്ടേ, അതിന്റെ വ്യാപാരം കൂടെ വേണ്ടേ, എന്തിന് അന്യഭാഷയിൽ ഒതുക്കണം, ദൈവം തന്റെ ശക്തിയോടെ വെളിപ്പെട്ടു വരും എന്ന് വിളിച്ചു പറയുന്നാൽ എന്തിന് മടിക്കണം, എന്തിന് ലജിക്കണം, നമ്മുടെ പക്കൽ ഇന്നില്ല എന്നുള്ള സത്യം അത് തുറന്നു വരാം ഇല്ല. ആമേൻ. എന്തിന് നമ്മുടെ വല്യപ്പന്റെ മേൽ ഉണ്ടായിരുന്നത് നമ്മുടെ മേൽ ഇല്ല, അന്നത്തെ വെളിപ്പാടില്ല, അന്നത്തെ ദർശനമില്ല, അന്നത്തെ പ്രവചനമില്ല, അന്നത്തെ രോഗശാന്തിയില്ല, അന്നത്തെ ആത്മപ്രവർത്തിയില്ല. അതിന്റെ വല്ലോ ഒരു കൊച്ചു കോണോ തുമ്പോ വല്ലോ വല്ലോടെ കയ്യിലിച്ചിട്ട് ഇരിക്കുന്നല്ലാതെ ഇതൊക്കെ ഈ മൊണ്ടെന്ന് പറയുന്നവൻ മണ്ടൻ മരമണ്ടൻ എന്നൊരു കാലത്ത് നിലയിലെത്തിയിരിക്കുമ്പോ ആമേൻ. പുസ്തകം വിശ്വസിക്കുന്നെങ്കിൽ സത്യമായി വിശ്വസിക്കണം, അന്ന് പറഞ്ഞത് ഇന്നും സത്യമാണെന്ന് വിശ്വസിക്കാൻ തയ്യാറായി ഏൽപ്പിച്ചു കൊടുക്കണം. ഭയങ്കര ആത്മശക്തി വരുന്നോന്ന്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തി വരുന്നോന്ന്, അതിനൊത്തിരി വേദശാസ്ത്ര ഇംപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ, ഒത്തിരി വേദശാസ്ത്ര അർത്ഥങ്ങളുണ്ട്. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞ കൊച്ചു കാര്യമല്ലേ, യേശു മരിച്ചാൽ ഉയർക്കരുതെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു മതത്തിന്. മതത്തിന്റെ ആടപ്പിളക്കിക്കൊണ്ട് യേശു പുറത്തു പിടിച്ചു വെക്കാൻ പറ്റിയോ, പിടിച്ചു വെക്കാൻ നോക്കി, അപ്പോസ്തലന്മാരെ പിടിച്ച് അടിച്ചു നോക്കി, തടവിലിട്ട് നോക്കി, അതെല്ലാം കഴിഞ്ഞും വെച്ച് താടിക്ക് കൈയും കൊടുത്തോണ്ട് പറയാണ് എന്ത് ചെയ്യാ, ഈ അത്ഭുതം വേറെ വല്ല നാട്ടിൽ ചെയ്തിരുന്നെങ്കിൽ പച്ച കള്ളാണെന്ന് പറയായിരുന്നു, നമ്മുടെ മുമ്പിൽ സദാ നേരെ ഇരിക്കുന്ന മുടന്തനെ പിടിച്ചെഴുതിപ്പിച്ചപ്പോ മുടന്തൻ അല്ലായിരുന്നു പറഞ്ഞ് കീറിഞ്ഞ് കൊല്ലത്തില്ല. അത്
അവിടെ ആദ്യത്തെ അത്ഭുതം തുടങ്ങിയത് കഴിവില്ല, ദൈവശക്തിയുടെ പ്രകടനം ഭയങ്കരമായി ഉണ്ടായി, മതം പിടിച്ചവർക്ക് നിന്നില്ല, ദൈവശക്തിയുടെ വെളിപ്പാടുണ്ടായി. സ്തോത്രം. ശരിക്കും പിശാചിന്റെ പരിപാടിയല്ലേ യേശുവിനെ ഒതുക്കുക എന്നുള്ളത്? ആമേൻ. ജനിച്ചപ്പോ തൊട്ട് വിചാരിച്ചതല്ലേ ഇതിനെ ഒതുക്കണം തീർക്കണമെന്ന്? ആമേൻ. പക്ഷെ സംഭവിച്ചത് എന്താണ്? പിശാചിന്റെ തലമണ്ടയല്ലേ തകർന്നു പോയത്? അവന്റെ തല തകർത്തുകൊണ്ട് ജയഭേരി മുഴക്കിക്കൊണ്ട് ജയിച്ചു നിന്ന പാതാളം പൊട്ടിപ്പാളി ആ ശക്തി ഇന്ന് വ്യാപരിച്ചാൽ അത് തന്നെ സംഭവിക്കണം. മതം പിടിക്കുന്നിടത്ത് ഈ രാജ്യം നിൽക്കത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, ഒരു രാജ്യവും നിൽക്കില്ല. അങ്ങനത്തെ ശക്തി ഒരു വ്യാപാരം ഉണ്ടാവണം. ഇവിടുത്തെ പാർട്ടിക്കാർ വിചാരിക്കുന്നിടത്ത് ഇത് നിന്നുകൂടാ, ഇവിടുത്തെ മതം പറയുന്നിടത്ത് ഇത് നിന്നുകൂടാ. ആമേൻ. ആരെ സേവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ രാജ്യമല്ല, ഇവിടുത്തെ മതമല്ല, അത് തീരുമാനിക്കുന്ന അത്യുന്നതനായ ദൈവമാണ്. ദൈവത്തിന്റെ ഹൃദയത്തോടെ ആ കാര്യം നടന്നിരിക്കും. മതത്തിന്റെ വൈപ്പുകൾ അവിടെ ഇരിക്കട്ടെ, മതത്തിന്റെ ഇത് അടിച്ചതുക്കലുകൾ അവിടെ ഇരിക്കട്ടെ. ഇതിനെ കുറിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. ദൈവശക്തിയുടെ ഒരു വ്യാപാരം ഇങ്ങോട്ട് കയറി വരട്ടെ, ഒരു ചുഴലിക്കാറ്റ് ഇങ്ങോട്ട് കയറി വരട്ടെ, വെച്ച കോട്ട ഇടിച്ച് പൊക്കി ഇളക്കിക്കൊണ്ട് ആത്മാവിന്റെ വ്യാപാരം വരുമ്പോൾ മതം തെളിച്ചു പറയും ഇവിടെ രക്ഷയില്ല, ആത്മശക്തിയുള്ള വ്യാപാരം വന്നിരിക്കുന്നു. ഈ രാജ്യം കൂടുതൽ കൂടുതൽ
ഇല്ലായിരുന്നു.
കാലങ്ങൾ കഴിയുന്നോറും ഇത് കൂടി വരികയാണ്. പക്ഷേ അതിന്റെ ബലം അറ്റുപോകാനുള്ള നേരമായി. പിശാചിന്റെ ബലം ഈ രാജ്യത്ത് അവസാനിക്കുവാനുള്ള നേരമായി. ജീവനുള്ള ദൈവത്തിന്റെ വെളിപ്പാട് ഉണ്ടാകുവാനുള്ള നേരമായി.
അത് സംഭവിക്കണം. ഇവിടെ ദൈവത്തിന്റെ തീ ഇങ്ങോട്ട് ഇറങ്ങി വരണം, ആത്മാവിന്റെ തീ ഇറങ്ങി വരണം. നാട്ടിൽ ഇരിക്കാൻ വേണം, ഇവിടുത്തെ ഭൂതങ്ങളെ വിളിച്ചു പറയണം, ഭൂതങ്ങൾ നാട് വിട്ടോടണം. അതിനൊക്കെ ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ ദൈവത്തിന്റെ ജനം തയ്യാറാവണം. ഇത് കൊച്ചു കൊച്ചു ഉണർവല്ല, കുറച്ചു പേര് അന്യഭാഷ പറയുന്നതല്ല, കുറച്ചു പേര് കയ്യടിക്കുന്നതല്ല, കുറച്ചു പേര് ഡാൻസ് ചെയ്യുന്ന തുള്ളുന്നതല്ല. അതിനൊക്കെ ഞാൻ അനുകൂലം തന്നെ. പക്ഷെ അവിടെ നിർത്താതെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആവരിക്കുന്ന അവന്റെ ശക്തിയുടെ ആറാമത്തെ പതിപ്പം വെളിപ്പാടിൽ കൂടി അറിഞ്ഞ് അത് പ്രാപിക്കുവാൻ ചില വരുങ്ങൾ.
ആമേൻ.
ഹല്ലേലൂയ. സർക്കാർ പിടിച്ചിടന്ന് നിന്നില്ലല്ലോ. സർക്കാരിനെ മുദ്ര കൊണ്ടിട്ട് പറഞ്ഞത് മെയ് ഒറ്റ ഒരു തൈ കല്ലാർ തുറന്നു പോയിരുന്നു. അതിനെന്താ മുദ്ര വെച്ചത്? തുറന്നു പോയില്ല, തുറന്നാ ശരിയാക്കുന്നു. മൂന്നാം ദിവസം കല്ലറയിൽ പൊളിച്ച് കല്ലെടുത്ത് മാറ്റി വെച്ച് പോയി. എവിടെ സർക്കാർ? സർക്കാർ എവിടെ? എന്നാ എന്താ ശരീരം ഓടിച്ചോണ്ടേ പറഞ്ഞു. ഒരുത്തനെ അറസ്റ്റ് ചെയ്യാൻ എന്താ? ഒറ്റ അപ്പസലിനെ അറസ്റ്റ് ചെയ്യാൻ എന്താ? ഓടിച്ചോണ്ടോ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ കൊല്ലം വേണ്ടേ? ഒരുത്തനെ തൊടാഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ആ കല്ലറ തുറക്കാൻ അധികാരമുള്ള ആരോ വന്നാണ് തുറന്നത്. അവരെ അധികാരത്തിന് മീരെ ഒരു അധികാരമുണ്ടെന്ന് റോമൻ സർക്കാർ സമ്മതിച്ച ദിവസം. ദൈവശക്തി ഇന്ത്യയുടെ മേൽ വന്നാൽ അത് തന്നെ സംഭവിക്കും. ഇവിടുത്തെ സർക്കാർ പിടിക്കുന്നിടത്ത് നടക്കില്ല. ഇവിടെ പല സ്റ്റേറ്റുകളിലും നിയമം ഉണ്ടാക്കിയിരിക്കുന്നു, സ്നാനപ്പെടണമെങ്കിൽ മുൻകൂട്ടി പെർമിഷൻ വാങ്ങിക്കണമെന്ന്. സ്തോത്രം. സ്നാനപ്പെടാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പെർമിഷനാണ് വേണ്ടിയത്, അല്ലാതെ ഇവിടുത്തെ സർക്കാരല്ല തീരുമാനിക്കാൻ പോകുന്നത്. എന്നാൽ ദൈവജനം പ്രാർത്ഥിക്കണം, ഗൗരവമായി പ്രാർത്ഥിക്കണം. സ്തോത്രം. സ്നാനപ്പെടാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്ന സർക്കാരിനെതിരെ ദൈവത്തിന്റെ ജനം ശക്തമായി പ്രാർത്ഥിക്കണം. ഈ രാജ്യത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാം. ആമേൻ. വിശ്വസിക്കുന്ന ആർക്കും സ്നാനപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായി വരണം. ഇവിടുത്തെ പാർട്ടിക്കാരോ ഇവിടുത്തെ രാജ്യമോ അല്ല ഈ കാര്യത്തിന് തീരുമാനം എടുക്കുന്നവർ. സകല ജനത്തെയും വിടുവിക്കാൻ അത്യുന്നതനായ ദൈവം വെളിപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ രക്തം ചിന്തിരിക്കുന്നു, അവിടുത്തെ ജീവൻ കൊടുത്തിരിക്കുന്നു. വിശ്വസിക്കുന്ന ഏവരും പാപമോചനമുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മശക്തി ഇറങ്ങി വരട്ടെ, ഭയങ്കരമായിട്ട് ഇറങ്ങി വരട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞ സ്ത്രീക്ക് ദൈവം വെളിപ്പെടുത്തി പറ്റി കൊച്ചു കൊച്ചു വെളിപ്പാടുന്നതല്ല, ഡീറ്റെയിൽഡ് റെവലേഷൻ. ആ സമയത്ത് ദൈവസഭ എന്ത് ചെയ്യണമെന്ന് ആത്മാവരുടെ നമ്പർ 1, 2, 3 എന്നും പറഞ്ഞ് അരളി ചെയ്ത് പറഞ്ഞിരിക്കുക. സ്തോത്രം. പ്രൈസ് ഗോഡ്. നടപടിക്രമങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലല്ല. ഈ രാജ്യത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാവുന്ന കൂടിയാണ്. വിശ്വസിക്കുന്നവർക്ക് വ്യാപനം വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പ. ഞാൻ ചില ലളിത ഭാഷക്കാരി പറയാം. ഇതുവരെ വലിയ ഭാഷ പറഞ്ഞതല്ല, നല്ല വേഗം കാര്യം തിരിയാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. കർത്താവ് ഈ വലിയ വലിയ കാര്യമെല്ലാം ഉദാഹരണത്തിലൂടെ പറഞ്ഞത് എല്ലാം വളരെ സിമ്പിളും ലളിതമായ ഉപമ. ഏത് മനുഷ്യനും മനസ്സിലാവുന്ന അടുക്കള ഇരിക്കുന്നത് ഒരുമാർക്ക് വരെ അടുക്കളക്കാരി പല്ല വെള്ളപ്പെടുത്തി പോയിട്ടും പോയിട്ടില്ലാത്ത സ്ത്രീകൾക്ക് വരെ മനസ്സിലാകുന്ന ഭാഷയിലാണ് കർത്താവ് കാര്യം പറഞ്ഞത്. സ്തോത്രം. അവിടെ കുറച്ചാൾ മുമ്പ് ആത്മാവിനോട് ഈ ശക്തിയുടെ കാര്യമൊക്കെ പറഞ്ഞു.
ശക്തിയുടെ കാര്യം പറഞ്ഞപ്പോ എന്നോട് ആത്മാവ് പറഞ്ഞ ഉദാഹരണം, നമ്മൾ തന്നെ ഈ പവർ എന്നുള്ളത് വേറെ ഒരു കാര്യത്തിന് പര്യായമായിട്ട് പലപ്പോഴും ഉപയോഗിക്കും. പവർ ഗോൺ എന്ന് പറഞ്ഞ കറണ്ട് പോയ ഇലക്ട്രിസിറ്റിക്കുള്ള ഒരു പര്യായ പദമാണ് ഇന്നത്തെ കാലത്ത് പവർ. ഇന്നത്തെ ലോകം വിദ്യുച്ഛക്തി ഇല്ലെങ്കിൽ ഓടില്ല. നമ്മുടെ ഗ്രാമമൊക്കെ ഓടും, പക്ഷേ ഗ്രാമത്തിൽ അത്രയും കാര്യം നമ്മൾ ചെയ്യുന്നുള്ളൂ, നമുക്ക് ചെയ്യാതെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ കറണ്ട് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നില്ല, നമ്മുടെ വീട്ടിൽ മണ്ണ നടക്കില്ലേ? ഇവിടെ ഇന്ത്യയിലും കൊച്ചു കൊച്ചു സിറ്റിയൊക്കെ അങ്ങനൊക്കെ തന്നെ. എന്നാലും വലിയ സിറ്റി കറണ്ട് ഇല്ലാതെ ഓടുമോ? ഇന്നത്തെ കാലത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകണം, റെയിൽവേയിൽ ടിക്കറ്റ് ഇരിക്കാൻ പോകണം, അല്ലെ ഫ്ലൈറ്റ് ഇറങ്ങി ഇരിക്കട്ട്, റെയിൽവേയിൽ ടിക്കറ്റ് ഇരിക്കാൻ പോകണം. കറണ്ടിലേക്ക് നോക്കുവോ? നോക്കില്ലല്ലോ. സ്തോത്ര മനുഷ്യനൊന്ന് കൊച്ചു കെട്ടിടത്തിൽ താമസിക്കാതെ 10, 15, 25 നിലയുള്ള കെട്ടിടത്തിന് മുണ്ടെങ്കിലും താമസിക്കുന്നത് കറണ്ടില്ലേ? കറണ്ടുണ്ടല്ലേ, കാരണം പറ്റുള്ളൂ. നിങ്ങൾക്ക് കാരണമെന്നും പറഞ്ഞു നിങ്ങൾ 25 നിലയുടെ മണ്ടയ്ക്ക് കയറോ? എത്ര പ്രാവശ്യം കയറും? ചെറുപ്പക്കാര് കൊള്ളരുമല്ലോ, ഒരു ശ്വാസത്തിന് ഒരു പോക്കിന് പോകുന്നല്ല. എന്നാ രണ്ടാം ഒരു പ്രാവശ്യം കിടക്കാൻ അവനോടൊപ്പം പറ കടയിൽ പോയി സാധനം മാറ്റണം, ഒന്നുകൂടെ മാറ്റുണ്ടോ മുന്നേ എന്ന് പറഞ്ഞ ആ പോകില്ല. അവനെ കൂടി പറ്റില്ല. സ്തോത്രം. ഇന്നത്തെ ലോകം ജനിക്കണോ കറണ്ട് പോയി. സ്തോത്രം. പക്ഷെ ഈ കറണ്ട് എന്ന് പറയുന്നത് അളന്നു കുളിച്ച അളവിലാ വരുന്നത്. ഒരാ കമ്പി കുളിത്ത എന്ന് പറഞ്ഞില്ലേ, വലിയ കമ്പി അങ്ങനെ ചെറിയ കമ്പി അങ്ങനെ ഓരോരോ അളവ് കൊടുത്താണ്. സ്ട്രീറ്റ് ലൈറ്റ് സാധാരണ കണക്കിൽ മറ്റത് 11 kV, 110 kV, 220 kV എന്നാ പറഞ്ഞ അളന്ന് കുളിച്ച വരുന്നത്. ഇതങ്ങനല്ല, ഇത് ശക്തിയുടെ എന്നാലും കാലം തിരി കാര്യം തിരിയാൻ വേണ്ടി അളവുള്ള കാര്യം പറയാം. സ്തോത്രം. ഈ ഇലക്ട്രിസിറ്റിക്ക് പല ഗ്രേഡുണ്ട്. നീ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ചൂട്ടുവണ്ടി അത് അത്രയൊന്നും വരത്തി. അതാ സാറിന്റെ സ്ഥിതി. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ 11 kV വരും, 110 kV വരും, 220 kV വരും. രാജ്യത്ത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും കൂടി കറങ്ങുന്നത് 440 kV ആണെന്നാണ് പറയുന്നത്, ഏറ്റവും കൂടിയത്. സ്തോത്രം. ഇനി അതിന്റെ കാര്യം ഒന്ന് പറ. നിങ്ങളൊരു കൊച്ചു വീട് വെച്ചാൽ സിംഗിൾ ഫേസ് കറണ്ടിനല്ലേ പോകുന്നത്? ഇപ്പൊ എല്ലാവർക്കും അതിന്റെ വിശദീകരണം അറിയുന്നില്ലെങ്കിലും പോലും നിങ്ങൾ ലൈൻമാനോട് ചോദിച്ചു നോക്ക്, ഇല്ല നിങ്ങളുടെ വീട് വയർ ചെയ്താണോട് ചോദിച്ചു നോക്ക്, കൊച്ചു വീട് ചെയ്താൽ നിങ്ങൾ സിംഗിൾ ഫേസ് കറണ്ടിനാണ് പോകുന്നത്. ഭാര്യയും ഭർത്താവും രണ്ട് പിള്ളേരുള്ള വീടിന് സിംഗിൾ ഫേസ് കറണ്ട് മതി. അത്യാവശ്യത്തിനുള്ള ലൈറ്റ് കത്തു, ബട്ട് ഇത്രയും വലിയ പവർഫുൾ ലൈറ്റ് ഇടാൻ പോകില്ലേ? പിടിച്ചു ഇട്ട് പോയാൽ ആവശ്യമില്ല. കൊച്ചു വീടിന് ആവശ്യമില്ല. അത്യാവശ്യത്തിനുള്ള ലൈറ്റ് കത്താൻ, ഫാൻ കറങ്ങാൻ, പിന്നെ കണക്കി നിശ്ചിത വെള്ളം ഒന്ന് അടിച്ചെടുക്കാൻ, ഒരു ഫ്രിഡ്ജ് വെക്കാൻ, ഇതിനൊക്കെ സിംഗിൾ ഫേസ് കറണ്ട് മതി. സാറിന് ആരും എടുക്കുന്ന ഒരു സിംഗിൾ ഫേസ് കറണ്ടാണ്. ഇയാളുടെ പറയുന്ന വിശ്വാസം എല്ലാം പോയി എടുത്തത് സിംഗിൾ ഫേസ് കറണ്ടാണ്. ആത്മാവിലെ കറണ്ടാ, പക്ഷെ സിംഗിൾ ഫേസ് ആണ് എടുത്തത്. അതിന് ആവശ്യമുള്ളൂ തന്റെ കാര്യം, ഭാര്യയുടെ കാര്യം, തന്റെ പിള്ളേരുടെ കാര്യം, ഇത്ര നടക്കാവുന്ന കറണ്ട് വേണ്ടേ? അതിന് പോയി എടുത്തത് സിംഗിൾ ഫേസ്. സ്തോത്രം. എന്നാലും ഗ്രാമങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഗ്രാമങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് എടുത്താൽ പോലും വോൾട്ടേജ് ഇല്ല. പക്ഷേ ഗ്രാമത്തിലെ സ്ഥിതി നമുക്കറിയത്തില്ല, നിങ്ങൾക്ക് പട്ടണത്തിലല്ലേ അവന്റെ പവർ എല്ലാം അങ്ങോട്ട് കത്തുള്ളൂ. പിന്നെ ഞാനിങ്ങനെ ദേശം കറങ്ങുന്ന മനുഷ്യനാണ്, ചില വീട്ടിൽ ചെന്നാൽ കറണ്ട് ഉണ്ടോ എന്ന് മേപ്പോട്ട് നോക്കണം, താഴെ വരെ എത്താനുള്ള കറണ്ട് ഇല്ല. സ്തോത്ര മിനുങ്ങ. അതാ മേപ്പോട്ട് നോക്കണം. പിള്ളേർക്ക് പെണ്ണുകുടി പഠിക്കണമെന്ന്, പെണ്ണ് പാട പഠിക്കണമെന്നെങ്കിൽ മെഴുകുതിരി വെക്കണം, അല്ലെ മണ്ണെണ്ണ വിളക്ക് വേണം, അതിന് കാശും കൊടുക്കണം. എന്റെ വീട്ടിൽ എന്റെ മോട്ടർ കത്തിപ്പോയി, വെള്ളം അടിക്കുന്ന മോട്ടർ, കാരണം പവറില്ലായിരുന്നു. കറണ്ട് ഈ ഇന്ധന വോൾട്ടേജില്ലേ, പകൽ ഇട്ടങ്ങോട്ട് അടിച്ചു, ഈ അടിച്ചവരിതൊന്നും ശ്രദ്ധിച്ചില്ല. ഇത് കിടന്ന് കറണ്ട് ഇല്ലാതെ കിടന്ന് വലിഞ്ഞ് വലിഞ്ഞ് മോട്ടർ കത്തിപ്പോയി. ഞാൻ മാറി മോട്ടർ വാങ്ങി ചെയ്തോ കെട്ടി വന്നു. ആണല്ലേ ഉള്ള കാര്യം പറഞ്ഞാൽ ഏറെക്കുറെ പേരുടെ വോൾട്ടേജ് ഇല്ലാത്ത സ്ഥിതി. താനല്ല നല്ല സ്പീഡിൽ കറങ്ങുക, നല്ല പെട്ടെന്നുണ്ടോ വീട്ടിൽ, നല്ല സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം വീട്ടിലുണ്ടോ? ഉള്ള പരമാർത്ഥം പാപം കയറി വരുന്നു. പാപത്തിനുള്ള ഒറ്റ തൊഴിൽ കൊടുത്ത് തെറിപ്പിക്കാനുള്ള ആത്മശക്തി ആവുന്നു എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ വിശ്വാസിക്കും, പ്രവാചകനും ഉപദേശിക്കും ഉൾപ്പെടെ പേടി എന്തായിരുന്നു. വിശാലി വരണമെന്ന് പറഞ്ഞാൽ തന്നെ എന്നായി കേട്ട് കഴിയുക, നിന്നപ്പം ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് നിൽക്കാനുള്ള ആത്മബലം എത്ര പേർക്കുന്നുണ്ട്. കൈവച്ച് പൂർണ്ണവന് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പാസ്റ്റർമാർ തയ്യാറാവും. അതുകൊണ്ടാണ് ഒരു കാലം ഉണ്ടായിരുന്നു,
ഇന്ന് അക്കാര്യം പറയുമ്പോ ഒരു സംഘം ഉപദേശകൻ മൂലം കൊള്ളുന്നു. കൈവച്ച് പ്രാർത്ഥിക്കാൻ രണ്ടുപേരാണ്, ബാക്കിയുള്ളത് മൂന്നു. എന്താ കാര്യം? അവർക്കറിയാം ഞാൻ പോയ സംഗതി പറ്റില്ലാന്ന്, ചിലപ്പോ മേര് തോന്നുന്നു അറിയാം, അതുകൊണ്ടാണ് പോവാത്തത്. സ്തോത്രം, ആമേൻ. വീട്ടിൽ വന്ന പ്രവചനങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് പലരും പേടി പലരും പേടിച്ച് ജീവിക്കുകയും ചെയ്യും. വളരെ സത്യമാണ്. പ്രവചനം കേട്ടപ്പോഴത്തേക്ക് ആ പാടെ അപ്പുറം പിശാചി കയറി വരുന്നു, ഇടിക്കാൻ വരുന്നു, കുഴപ്പത്തിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പാടെ പേടിയായി ഞാൻ കാണിച്ചു തരാം. ഒറ്റ ഇടിക്കുന്നതിന്റെ നിരത്ത് തെളിയുണ്ട്. യേശുവിന്റെ നാമനിമിത്തം ഞാൻ സുരക്ഷിതമായിരിക്കും. എന്റെ കോമ്പൗണ്ടിങ് നിന്നെ കേട്ടത്തില്ല, എന്റെ വീട്ടിൽ നിന്നെ കേട്ടത്തില്ല. വിളിച്ചു പറയുവാൻ ആത്മാവിന്റെ ബലമാകുന്നു. ഉണ്ടോ? 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 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പവർ ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്. പാപത്തിന്റെ ജയമുണ്ടോ? നിങ്ങൾക്ക് വോൾട്ടേജ് ഉണ്ട്. പാപം വന്ന് നിങ്ങളെ ഇടിച്ച് നിരത്തു തള്ളിയിട്ട് നിങ്ങളെ മണ്ടയ്ക്ക് ചവിട്ടുന്നെങ്കിൽ അരിച്ചതോടെ പരാജയത്തിന്റെ സാക്ഷിയാണ് പറയുന്നതെങ്കിൽ, അല്ല കൂടെ കൂടെ പരാജയത്തിന്റെ സാക്ഷിയാണ് പറയുന്നതെങ്കിൽ വോൾട്ടേജില്ല, വോൾട്ടേജ് പോയി. ആമേൻ. അത് കണക്ഷൻ കൂടുതൽ കൊടുത്തോണ്ടുണ്ടായ പ്രശ്നമല്ല. സ്തോത്രം. വയറിങ് കുറവ്. പിന്നെ ചെറുത്തെ എന്റെ വീട്ടിലെ, ഞാൻ കുറച്ച് ഞാൻ മുമ്പ് താമസിച്ചു, ഒരു ഭയങ്കര കുന്നിന്റെ മണ്ടയ്ക്ക്, ബെതേൽ ബൈബിൾ കോളേജ് അന്നാമത്തെ ഞാൻ താമസിച്ചുണ്ട്. ഭയങ്കര കുന്നിന്റെ മണ്ടയ്ക്കാണ് ബെതേൽ ബൈബിൾ കോളേജ്. നിങ്ങൾക്ക് അറിയാമല്ലോ, യാ എന്റെ വീടിന്റെ മുറ്റപ്പുറം ഭയങ്കര മൂന്നാഞ്ഞു നിന്നിരുന്നു. അതിലൊരു മരത്തിന്റെ ചുവട്ടിലാണ് എന്റെ വീട്ടിൽ നിന്ന് വീട്ടിലോട്ട് കറണ്ട് എടുത്തിരുന്ന പോസ്റ്റ് നിന്നിരുന്നത്. അല്ല മഴ ഇത് 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 മിക്കപ്പോഴും ക്ലാവ് പിടിക്കും. അതിനാൽ ഈ മരത്തിന്റെ മണ്ടേ നേരെ നിങ്ങനെ വെള്ളം ഡ്രിപ്പ് ചെയ്ത് വീണ് വീണത് ക്ലാവ് പിടിക്കും. അപ്പൊ എന്റെ വീട്ടിൽ പലപ്പോഴും കറണ്ടില്ല. ബാക്കിയുള്ളവർത്തെല്ലാം ഒരു ദിവസം കാര്യം മനസ്സിലായി, അങ്ങനെ ക്ലാവ് പിടിക്കാം. ലൈൻമാനെ വിളിച്ചു, അയാൾ വന്ന് നോക്കിയപ്പോ പറഞ്ഞു ക്ലാവാന്ന്. പിന്നെ പിന്നെ ചെയ്യുന്ന കാര്യം കറണ്ടില്ലാവുന്ന ഒരു കമ്പെടുത്തോണ്ട് ഞാൻ ഒറ്റ അടി കൊടുക്കും. ക്ലാവുമ്പോ കറണ്ട് വരും. ഇതാ നമുക്ക് പറ്റിയത്, അല്ലാതെ ആത്മാവിന്റെ കുഴപ്പം കൊണ്ടല്ല. നമുക്ക് അവിടെ ക്ലാവ് പിടിച്ചു, പോയ പോക്കിനെല്ലാം ഒന്ന് ശ്രദ്ധിച്ചില്ലല്ലോ, എല്ലാം ശ്രദ്ധിച്ചുള്ള പോക്കല്ലോ. അങ്ങനെ ക്ലാവ് പിടിച്ചത് കൊണ്ട് വോൾട്ടേജ് ഇല്ല. ചേർത്ത് ലൂസ് കോണ്ടാക്ട്, ഇടക്കിടക്ക് ഇങ്ങനെ വരും. പിന്നെ അത് കഴിയുമ്പോ അങ്ങ് ഫോ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സ്ഥിതിയാണ് ഏറെക്കുറെ എല്ലാവർക്കും. കേരളത്തിൽ ഇത് വളരെ ശക്തമാണ്. ശക്തമാണ് കേരളത്തിൽ, അപ്പം ശക്തമാണ്. ആമേൻ. തമിഴ്നാട്ടിൽ ബെറ്ററാണ്. ഇന്ന് രാജ്യത്തെ സുവിശേഷീകരിക്കാൻ ദൈവം ഉപയോഗിക്കുന്നത് തമിഴനെ. ഒരു കാലത്ത് അവർക്കൊന്നും അറിയത്തില്ല, ഇപ്പൊ അവരുടെ പര്യത്ത് വരാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതാ സത്യം. സ്തോത്രം. കുറച്ചു നാളിന് മുമ്പ് ആത്മാവ് തമിഴ്നാട്ടിൽ ഒരു സാധാരണക്കാരനോട് പറഞ്ഞ് പോർബന്തറിൽ പോയി സുവിശേഷം ചെയ്യാൻ. പോർബന്തർ ഗാന്ധിജിയുടെ നാടാണ്. ഗാന്ധിജി രാഷ്ട്രപിതാവ്, ആ കാര്യമൊക്കെ ചെയ്യാം. പക്ഷെ ക്രിസ്ത്യാനിയെ നന്നോടത്തം കണ്ടോടാന്നുള്ള സത്യം. അയാളെ നാട്ടിൽ ക്രിസ്ത്യാനി കയറ്റത്തില്ല, അന്നും കയറ്റത്തില്ല, ഇന്നും കയറ്റത്തില്ല. തമിഴേ അറിയത്തുള്ളൂ, അയാൾക്ക് ഹിന്ദി അറിയത്തില്ല, അതിനോ ഗുജറാത്തി അറിയത്തില്ല. ഗുജറാത്തിലാണല്ലോ പോർബന്തറ്, ഗുജറാത്തി അറിയത്തില്ല. ഇയാൾ ഭാര്യ പിടിച്ചു, പുള്ളരം പിടിച്ചു, ഒരു ബോധം പോയി നേരെ പോർബന്തറിൽ. സ്തോത്രം. പോർബന്തറിൽ ചെന്ന് സുവിചാരം തുടങ്ങി, അയാൾ വണ്ടി കണ്ട് പ്രാർത്ഥിക്കുന്നു, കൂടെ ഓടി ആളെ വിളിക്കാൻ തുടങ്ങി. ആളുകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകാൻ തുടങ്ങി, അങ്ങനെ അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി, ആളുകൾക്ക് രൂപാന്തരം ഉണ്ടാകാൻ തുടങ്ങി. സ്തോത്രം. താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി വിടും. അടുത്തടുത്തൊരു സംഭവം ഉണ്ടായി, ഒരു വലിയ ഹോട്ടലിന്റെ ഉടമ കയറേണ്ട ആഗ്രഹം ഉണ്ടായി. അപ്പൊ അയാൾ വിളിച്ചു ഹോട്ടലിൽ അങ്ങ് ആരാധനയ്ക്ക് സ്ഥലം കൊടുത്തു. അത് കഴിഞ്ഞപ്പോ നാട്ടുകാരെല്ലാം കൂടെ ഇളകിട്ട് പറഞ്ഞു, ഹോട്ടലിൽ സ്ഥലം കൊടുത്താൽ എറിഞ്ഞ് കണ്ണാടിച്ചിട്ടല്ല കൂടെ കൂട്ടിച്ചു. സ്തോത്രം. അപ്പൊ പിന്നെ ഹോട്ടലുകാരൻ എന്ത് ചെയ്യും? പിന്നെ ഉദരവിക്കാതെ ഇറങ്ങി പോണമെന്ന് പറഞ്ഞു, ഇറങ്ങിപ്പോയി. അവസാനം ഇവർക്കെതിരെ കേസും കൊണ്ട് പോലീസിച്ചു. ആർക്കെതിരെ? വിശ്വാസിക്കെതിരെ. കള്ളക്കേസും കൊണ്ട് പോലീസിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ച് കാര്യം ചോദിച്ചു. ചോദിച്ചപ്പോ സർക്കിൾ ഇൻസ്പെക്ടർ പരപ്പ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളാണ് വന്നു കൂടെ നിൽക്കുന്നത്. അവരിലൊരുത്തം പറഞ്ഞു, സാറേ എന്നെ സാറിനറിയാം, എത്ര പ്രാവശ്യം സാറെന്നെ പിടിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇവര് വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടായി, എനിക്ക് സമാധാനമുണ്ടായി, ഞാൻ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ആമേൻ. സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞ് എന്റെ വീട്ടിൽ വന്ന് യോഗം നടത്തിക്കോളാം. ആരാ സർക്കിൾ ഇൻസ്പെക്ടറിന്റെ വീട്ടിൽ കണ്ടറിയാൻ വരുമോ? ഇതൊരു ദൈവത്തിന്റെ പ്രവൃത്തി. വിശ്വസിക്കാൻ തമിഴൻ തയ്യാറായി.
നമ്മുടെ ആളുകൾ പണ്ട് പോകുമായിരുന്നു, പണ്ട് എവിടെ പോയി പാടുപെട്ട് മലയാളി വേല ചെയ്തു. ഇന്നൊന്ന് പറഞ്ഞുവിട്, പറഞ്ഞുവിടാൻ പറഞ്ഞ എത്ര രൂപ വരും? അതെത്ര വർഷത്തേക്ക് തരും? ഇതെല്ലാം ചോദിച്ച് കുറിച്ച് അറിഞ്ഞ് അതവിടെ ചെല്ലുമ്പോ ആരെ എതിർക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അല്ല വേണ്ടത്, എതിർക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അങ്ങനെ സൂചന വേണ്ടിയിരിക്കാം. അടി കൊള്ളാൻ തയ്യാറുണ്ട, പോയാ മതി. ക്ഷാമം തയ്യാറുണ്ടെങ്കിൽ സുവിചാര വരെ ഇറങ്ങിയാ മതി. സ്തോത്രം. അല്ലാത്തവര് വല്ല സഭയുടെ പാസ്റ്ററായിട്ട് പോയിക്കോളാം. എവിടെങ്കിലും പോയി സ്വത്തായിട്ട് ഇരുന്ന് ഉള്ള കാര്യം നോക്കിയിട്ട് ജീവിക്കാറില്ല. അല്ല, നാളെ സുവിചാരീകരിക്കാൻ പോണോ? തല്ലുകൊള്ളാൻ തയ്യാറുണ്ട്, പൊന്നുകളെ തല്ലുകൊള്ളാൻ തയ്യാറുണ്ട്, പോയാ മതി. ജീവന വലിയതായിട്ട് എന്നെയോ ഈ പണിയിൽ വരില്ല. ആമേൻ. ഹല്ലേലൂയ. മരണമെങ്കിൽ മരണം. സ്തോത്രം. വീട്ടിൽ പറഞ്ഞിട്ട് പോണം. പെണ്ണുകെട്ടിയ നിങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ വീട്ടിൽ പറഞ്ഞിട്ട് പോണം. ഭരിച്ചു എന്ന് കേട്ടാ കരയരുതൊന്നും, ധൈര്യമായിട്ടൊന്നും സുവിചാരം പ്രസംഗിക്കണമെന്നും പറഞ്ഞിട്ട് പോണം. എന്നാലേ വലിയ വീട് വെച്ചാൽ സിംഗിൾ ഫേസ് ഒക്കെ എന്താ കിട്ടത്തില്ല. ഫൈവ് ബെഡ്റൂം ഹൗസ്, അതിന്റെ ലിവിംഗ് റൂം, അതിന്റെ കിച്ചൺ സംവിധാനങ്ങളെല്ലാം കൂടെ വെച്ച് കഴിയുമ്പോ ഡബിൾ കിച്ചൺ, ട്രിപ്പിൾ കിച്ചൺ, ഇതെല്ലാം കൂടെ വെച്ച് നിങ്ങള് കറണ്ട് കൊണ്ട് അങ്ങോട്ട് ചെയ്ത് സാറേ ഞാൻ കുറച്ച് കറണ്ട് ഉപയോഗിക്കത്തില്ല, ഭാര്യയും ഭർത്താവും ഞങ്ങൾ രണ്ടുപേരെ ഉള്ള പിള്ളേരെല്ലാം വിദേശത്താ, ഞങ്ങൾ എപ്പോഴും ഒത്തിരി ഒന്നും ഉപയോഗിക്കത്തില്ല, ഇത് അത്യാവശ്യം സിംഗിൾ ഫേസ് മതി, ചില പൈസ ലഭിക്കാം, സിംഗിൾ ഫേസ് മതി, ത്രീ ഫേസ് റേറ്റ് കൂടലാ. അപ്പൊ സിംഗിൾ ഫേസ് മതി എന്ന് പറഞ്ഞ തരത്തില്, ഇതെല്ലാം കൂടെ വെച്ച് വാരി പോയില്ല, അവരുടെ കണക്ക് കൂട്ടൽ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇട്ടാലോ, ഈ പവർ സ്വിച്ച് എല്ലാം കൂടെ ഒറ്റയടിക്ക് സ്വിച്ച് ഓൺ ചെയ്താലോ ഉണ്ടാകുന്ന സ്ഥിതി ഓർത്താണ് പറയുന്നത്, തരില്ല. ത്രീ ഫേസ് വേണം. ത്രീ ഫേസ് കിട്ടിയാലുള്ള ഗുണം എന്താ? സുഖമായിട്ടിരിക്കാം. രണ്ട് എയർ കണ്ടീഷൻ, മൂന്ന് എയർ കണ്ടീഷൻ കഴിക്കണം ആടിക്കും. ഈ ഫാനിന്റെ കടക്കത്തിന് മാത്രം നിൽക്കണ്ട, അത് ഈ വോൾട്ടേജ് ഇല്ലാത്ത ഫാനിന്റെ കടക്കം അറിയോ? ആമേൻ. നല്ല എയർ കണ്ടീഷൻ ഒക്കെ വെച്ചിരിക്കാം എന്ന് മാത്രമല്ല, മറ്റേ ഉപജീവനത്തിന് വഴിയുണ്ടെങ്കിലേ സിംഗിൾ ഫേസ് കൊണ്ട് ഒക്കെയുള്ളൂ. ഉപജീവനത്തിന് വലിയ ഉണ്ടാക്കാൻ ത്രീ ഫേസ് വേണം. ഒരു സോ മില്ല് ഓടിക്കണം, ഒരു റൈസ് മില്ല് നടത്തണം, കുറച്ച് കുറച്ച് ബിസിനസ് ഇൻഡസ്ട്രി നടത്തണമെങ്കിൽ ത്രീ ഫേസ് തന്നെ വേണം. അയലോക്കെ കാണിച്ച് അത്യാധികത്തിന് കൊടുക്കണം, അതും ത്രീ ഫേസ് കാരണം കൊണ്ടല്ലേ പറ്റുള്ളൂ, സിംഗിൾ ഫേസ് കാരണം കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. സിംഗിൾ ഫേസ് കാരണം കൊണ്ട് കൊടുത്താൽ അവനും ഇല്ല മറ്റവനും ഇല്ല, അതുകൊണ്ട് അത് പറ്റിയില്ലേ, നിങ്ങളുടെ ഫ്യൂസ് പോകും മറ്റവന് കൂടെ കൊടുത്താൽ. അതുകൊണ്ട് അയലോക്കാരുടെ കൂടെ കൊടുക്കണോ, ത്രീ ഫേസ് വേണം. അത് കറണ്ട കേട്ടോ, അല്ലെങ്കിൽ ഇടുക്കിന്ന് വരുന്ന കറണ്ട, സിംഗിൾ ഫേസുകാരന്റെ വീട്ടിലും ത്രീ ഫേസുകാരന്റെ വീട്ടിലും ഇടുക്കിന്ന് വരുന്ന കറണ്ട, രണ്ട് കറണ്ട, പക്ഷെ രണ്ട് എമൗണ്ടാണ്. ഒരുത്തന്റെ വീട്ടിൽ വന്നതിന്റെ മൂന്നരട്ടിയുണ്ട് മറ്റവന്റെ വീട്ടിൽ. സ്തോത്രം. ആമേൻ. സ്വന്തക്കാരന്റെ വീട്ടിലോട്ട് കയറി വന്നു, ഭയങ്കര സോക്കേടി കിടക്ക്, വലിയ മൂത്ത സമുദായക്കാരൻ, നമ്മളെ കാണുന്നത് ഇഷ്ടമല്ല, അലർജിയാണ്, നമ്മളെ എന്താ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പഴാ വഴി കണക്കാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, ഞാൻ ഒന്നും പ്രാർത്ഥിച്ചോട്ടെ, മുടിഞ്ഞാലും പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞാൽ കുറഞ്ഞ മനുഷ്യരല്ലേ ഉള്ളൂ, ബാക്കി മിക്കവരും മുടിയാൻ തുടങ്ങുമ്പോ പ്രാർത്ഥിക്കാൻ പറയുന്നവരല്ലേ. സ്തോത്രം. നിങ്ങൾ കയ്യങ്ങോട്ടം നീട്ടി ശക്തിയുള്ള ഒരു വ്യാപാരം അങ്ങോട്ട് ആ ശരീരത്തിലേക്ക്, ആ ശരീരത്തെ അങ്ങ് സൗഖ്യമാക്കി. ആമേൻ. സൗഖ്യമാക്കിയ ബാക്കി എന്താ? സ്തോത്രം. ആമേൻ. അപ്പൊ കൊച്ചമ്മ അടുത്ത് വന്നു, കൊച്ചമ്മ പറയാണ്, എന്റെ വീട്ടിൽ കൂടെ വന്നിട്ട് പോകണം, കൊച്ചിന് തീരെ പോയല്ലോ. സ്തോത്രം.
അതും കൂടെ കഴിയുമ്പോഴോ അവര് പറയും, അയലോക്കത്തിൽ കുറച്ചു കാലമായിട്ട് തളർന്നു കിടക്കുക, പോയാ അവിടെ കൂടെ പോയി എന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാ, ഏത് രാത്രിയാണെങ്കിലും അതിനൊരു പ്രവൃത്തി ഉണ്ടാവില്ലേ? ഹല്ലേലൂയാ.
എന്താ ആള് വിളിക്കാത്തത്? പവറില്ലാത്തോണ്ടെങ്കിൽ ആള് വിളിക്കാത്ത അപ്പൊ സിംഗിൾ ഫേസ് കാരൻ ത്രീ ഫേസിന് പോണം. ആ ചുമ്മാ കയറിച്ചെന്ന് ത്രീ ഫേസ് ആണെന്ന് തരാൻ പറ്റത്തില്ല. സിംഗിൾ ഫേസിലോട്ട് ത്രീ ഫേസ് കയറ്റി വിട്ടാൽ മുഴുവൻ കത്തിപ്പോകും. അതിന്റെ അർത്ഥം മുഴുവൻ റീവയർ ചെയ്യണം, സിസ്റ്റം മുഴുവൻ റീവയർ ചെയ്യണം, മൊത്തം ഫ്യൂസ് യൂണിറ്റ് കൊണ്ടുവെക്കണം, മുഴുവൻ സമ്പ്രദായങ്ങളും മാറ്റണം എന്ന് പറഞ്ഞാൽ ദൈവം തമ്മിൽ ആടി മൂടി പുതുക്കി പറഞ്ഞെങ്കിലേ കൂടുതൽ ആത്മശക്തി പരത്തും. സ്തോത്രം. അല്ല അതും ആത്മാവ് ഇതും ആത്മാവ് എന്തോന്ന് ആത്മാവെന്നും ചോദിച്ചാൽ പറ്റത്തില്ല. നിങ്ങളുടെ മേൽ കൂടുതൽ ശക്തി വരണമോ ഇതിനകത്ത് ആത്മാവിന് പണി നടത്തണം. ഈ ബുദ്ധിയിൽ ആത്മാവിന് പണി നടത്തണം, നിങ്ങളുടെ ജ്ഞാനത്തിൽ ആത്മാവിന് പണി നടത്തണം, നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ആത്മാവിന് പണി നടത്തണം, നിങ്ങളുടെ വികാരത്തിന്റെ മേൽ ആത്മാവിന് പണി നടത്തണം, നിങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളുടെ മേൽ ആത്മാവിന് പണി നടത്തണം, നിങ്ങളുടെ ഭർത്താവിന്റെ മേൽ ആത്മാവിന് പണി നടത്തണം, നിങ്ങളുടെ ഭാര്യയുടെ മേൽ ആത്മാവിന് പണി നടത്തണം. ആത്മാവിന്റെ പണി നടത്തി കഴിഞ്ഞാൽ പവറിന്റെ ഫ്ലോ തയ്യാറാണ്. ആത്മശക്തിയോട് ഒരു കാലത്ത് ഉപയോഗിക്കപ്പെട്ട, കൃപാവരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടവർ, പ്രവചനത്തിൽ ഉപയോഗിക്കപ്പെട്ടവർ, രോഗശാന്തിയിൽ ഉപയോഗിക്കപ്പെട്ടവർ ഇന്ന് പണ്ടത്തെ ഓർമ്മയിൽ ജീവിക്കുന്ന സ്ഥിതി വിട്ടിട്ട് ഒന്ന് പുതുക്കപ്പെടാൻ തയ്യാറുണ്ടോ? തയ്യാറുണ്ടോ? ആത്മാവിന്റെ പ്രവചനത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ?
അവസരോചിതമായ കാര്യങ്ങളാണ്.
എന്നാലേ പവറിന് വേറെ ഇടപാടാണ്. നാട്ടിലൊക്കെ ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? കൊച്ചു കൊച്ചു പെട്ടി കൊണ്ട് വെച്ചിരിക്കുന്നില്ലേ? സ്തോത്രം. അതിനകത്ത് കറണ്ടാണ്, പക്ഷെ അതിനകത്ത് വരുന്ന കറണ്ടിന്റെ അളവ് വളരെ കൂടുതലാണ്. അത് നിങ്ങളുടെ വീട്ടിൽ കയറ്റി വിട്ടാൽ എല്ലാം കൂടെ തട്ടിപ്പോ, വീട് കൂടെ തട്ടിപ്പോ. അത് ആ പെട്ടിക്കാരനെ വരത്തോളൂ. അത് ഹെവി ലൈനിൽ നിന്നാണ് വരുന്നത്, റെഗുലർ ലൈനിൽ നല്ലത് വരുന്നത്, അത് ഹെവി ലൈനിൽ വരികയാണ്. എന്തിനു വരുന്നു? അതിനകത്ത് വന്നിട്ട് അതിന്റെ എമൗണ്ട്, അതിന്റെ ആ ഭയങ്കര അളവ് ഒന്ന് റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്തിട്ട് ഓരോ വീട്ടിലും വിടാവുന്ന അളവിൽ വിടും. അനേക വീടുകൾക്ക് വേണ്ടിയാണ് അത് വെച്ചേക്കുന്നത്. സ്തോത്രം. വന്നിറങ്ങും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, പക്ഷെ അതിനകത്ത് ഇരിപ്പില്ല. സൂത്രം മെയിൻ ഓഫ് ചെയ്തു, ആ അരമണിക്കൂർ നേരത്തേക്ക് ഇതിനകത്ത് ലോഡ് ചെയ്ത് വെച്ചിരിക്കുക, അങ്ങനെ ഇടപാടില്ല. മെയിൻ സ്വിച്ച് ഓഫ് തീർന്നു. അപ്പൊ എന്റെ സഹതി കയറി ഇറങ്ങി പോവാണ്. ആമേൻ. അങ്ങനെ ആത്മാവെന്ന് പറയാൻ പരിപാടിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വലിയ അളവിൽ ആത്മാവ് വരും. ഇത്ര അങ്ങോട്ട് എടുക്കാൻ ഒരു പാടല്ലേ? ആത്മാവ് വരും, ഭയങ്കര അളവിൽ ആത്മാവ് വരും. ആമേൻ. സൺഡേ സ്കൂൾ ഡയറക്ടർന്ന് ചുമ്മാതെ പറഞ്ഞാ പോരെ, ബാക്കിയുള്ളവരുടെ മേൽ പോകാനുള്ള ആത്മശക്തി കൂടെ ഉണ്ടായിട്ടേ സൺഡേ സ്കൂൾ ഡയറക്ടറായിട്ട് കാര്യമുള്ളൂ. അല്ലാ ചുമ്മ സ്ഥാനത്തിരുന്നിട്ട് കാര്യമില്ല. ആമേൻ. ഹല്ലേലൂയ. പി വൈ പിയുടെ പ്രസിഡന്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ചെറുപ്പക്കാരുടെ മേത്തോട്ട് പോകാൻ ആത്മശക്തിയുടെ ഒരു വ്യാപാരം കൂടെ നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ത്രീ സമാജത്തിന്റെ പ്രസിഡന്റ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, സ്ത്രീകളുടെ മേലേക്ക് ദൈവശക്തിയുടെ ഒരു വ്യാപാരം പായിച്ചു വിടുവാൻ ആത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ, ആ മേൽ ഭാസ്വെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ജനത്തിന്റെ മേലും നാടിന്റെ മേലും പോകാൻ ആത്മശക്തിയുടെ വ്യാപാരം പോകണം. ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടായിരിക്കണം. അവർക്ക് വേണ്ടി മാത്രമല്ല, കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, സ്ഥിരമായി ആത്മശക്തിയുടെ വ്യാപാരം പോണം. അങ്ങനെ പോണമെങ്കിൽ വലിയ കമ്പി എന്ന് കറണ്ട് കിട്ടിയാലേ ഒക്കത്തോളൂ. അല്ലാതെ എല്ലാ വീട്ടിലും വരുന്ന കറണ്ട് നമ്മുടെ മേത്ത് വന്നാൽ ബാക്കിയുള്ളവരുടെ അകത്തോട്ടത് പോവില്ല. വലിയ ഹെവി ലൈൻ വരണം. ഹെവി ലൈൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ, ഞാൻ പറഞ്ഞില്ലേ ഇത് സ്റ്റോറി എന്ന് വെച്ചിരിക്കുന്നതല്ല, നിങ്ങളുടെ അകത്തൂടെ കയറി ഇറങ്ങുവന്നേ ഉള്ളൂ. നിങ്ങളതിന്റെ മാധ്യമമാണ്. സ്തോത്രം. ആമേൻ. പക്ഷെ ത്രീ ഫേസ് കറന്റിന്റെ മേൽ ആ കറണ്ട് വിടാൻ പറ്റത്തില്ല. അതിന്റെ അർത്ഥം നിങ്ങളെ മൊത്തം റീഡൂ ചെയ്യണം. ആമേൻ. നിങ്ങളെ വേറെ ഉപകരണമാക്കണം. കൊച്ചു കൊച്ചു വയറിങ് വരാം, വേറെ ഉപകരണമാക്കണം. ഉപകരണമാക്കി അതിനകത്ത് നിക്ഷേപിക്കേണ്ടതെല്ലാം നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഭയങ്കര ശക്തി വരും. സ്തോത്രം. ഞാൻ ചിലപ്പോ ഇടയ്ക്കെന്ന് പറയും, ചില ട്രാൻസ്ഫോർമറിന്റെ അടുത്തൂടെ പോയാൽ ഒരു മൂടലൊക്കെ കേൾക്കാം. സ്തോത്രം. അപ്പൊ ഈ സിംഗിൾ ഫേസുകാരനും ത്രീ ഫേസുകാരനും ഒന്നും മനസ്സിലാവത്തില്ല.
ആ ജോലിക്ക് എന്റെ മേത്ത് കറണ്ട് വന്നിട്ട് എത്ര കാലമായി, ഇതുവരെ മൂടിയില്ല. ഇവന് മാത്രം ഒരു മൂടലു. സ്തോത്രം. മൂടത്തകൊണ്ട കറണ്ട് ഇടവേ വന്നില്ല. കേവലം മൂടാനല്ലത് ഞാൻ പറയുന്നത്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതിന്റെ അർത്ഥം അതിനകത്ത് ഹെവി പവർ. പക്ഷെ ഇനിയോട് എനിക്ക് ഒരു കാര്യം കൂടെ വിളിച്ചു പറയുമായിരുന്നു. ഇവിടെ ഭയങ്കര മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് തുടങ്ങണമെങ്കിൽ ഒരു ട്രാൻസ്ഫോമറും കൊണ്ടുപോകത്തില്ല. പേപ്പർ മില്ല് വേണം. പേപ്പർ മില്ല് വേണമെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ കൊണ്ട് പേപ്പർ മില്ല് നടത്താൻ പറ്റത്തില്ല. തടി അരച്ച് വെള്ളമാക്കിയിട്ട് വേണം പേപ്പറാക്കാൻ. അത് ട്രാൻസ്ഫോമർ എന്ത് പണി പണിഞ്ഞാലും അതറിയത്തില്ല. അതിന് വേണമെങ്കിൽ ആദ്യം സബ്സ്റ്റേഷൻ ഉണ്ടാക്കണം. കണ്ടിട്ടില്ലേ സബ്സ്റ്റേഷൻ? കണ്ടിട്ടില്ലേ? ഒത്തിരി ട്രാൻസ്ഫോമർ അടുത്ത സബ്സ്റ്റേഷൻ കൊട്ടാരക്കരയായിരിക്കും. ആയിരുണ്ട്, ആയിരം സബ്സ്റ്റേഷൻ ഉണ്ട്. കൊട്ടാരക്കര മുട്ടൻ സബ്സ്റ്റേഷൻ ഉണ്ട്. സ്തോത്രം. ആമേൻ. വലിയ ഫാക്ടറികളിൽ പോയി നോക്കൂ, അവരാദ്യം സ്ഥാപിക്കുന്ന ഒരു സബ്സ്റ്റേഷനാണ്. കാരണം ഏത് മെഷീനും വർക്ക് ചെയ്യണം, എന്ത് പണിയും നടക്കണം. ആ പണി നടക്കാൻ അങ്ങനെ ഭയങ്കര സബ്സ്റ്റേഷൻ പണി. പക്ഷെ സബ്സ്റ്റേഷനിലേക്ക് വരുന്ന കമ്പിയുടെ അളവ് വലിപ്പം കണ്ടിട്ടുണ്ടോ? കമ്പിയാണ് കൊച്ചു കമ്പി കൂടെ കയറി ഇറങ്ങിയ ഷൂന്ന് പട്ടി കത്തി. അവിടെ ഭയങ്കര കമ്പിയാണ്. ആ കമ്പികൾ തമ്മിൽ അകലം കണ്ടിട്ടുണ്ടോ? ഭയങ്കര അകല. എന്താ പവർ കൂടുതലാണ്? അടുത്തിട്ട കത്തും തീകത്തും. അത്ര ഭയങ്കര പവർ അതിനകത്തൂടെ ഫ്ലോ ചെയ്യാൻ. അടുത്തു വന്നാൽ തീകത്തും. അപകടകരമാണ്. അതിനായി ഇത്ര അകല ഇട്ടിരിക്കുന്നത്, എന്തിനാ ഇത്ര മണ്ടൊക്കെ കൊണ്ടിട്ടിരിക്കുന്നത്? നാട്ടിലെ ഏത് ഗുരുത്തക്കെട്ട പിള്ളേർ വിചാരിച്ചാലും കമ്പടി തന്നെ മണ്ണ് കഴിക്കില്ല. അയച്ചാൽ ചത്തു എന്നല്ല. അതിന്റെ പരിസരത്ത് ഒരു ഭയങ്കര ശക്തിയുടെ വ്യാപാരം. അതേപോലെ ഇതിന് തുടർന്ന പരിസരത്ത് എന്നാൽ അയച്ചു താഴെ അറിയോ, പരിസരത്ത് എന്നാൽ അടിച്ച് താഴെയിടും.
എനിക്കിന്റെ രാത്രി പ്രവചിച്ച് പറയാനുള്ള ദൂത്, അങ്ങനെ ചിലവിനെ ദേശത്ത് രാജ്യത്ത് ദൈവം കണ്ടിട്ടുണ്ട്. അതൊത്തിരി പേരില്ല. എല്ലാവരെയും പവർ സ്റ്റേഷനാക്കാൻ പറ്റില്ല. അത് ദൈവത്തിന്റെ തീരുമാനത്തിൽ ചിലതിനെ ദൈവം പെറുക്കിയെടുത്തിട്ടുണ്ട്. അത് ദൈവത്തിന്റെ മുൻനിർണയമാണ്. നിങ്ങൾക്കാർക്കും അതിനകത്ത് തീരുമാനമെടുക്കാൻ അവകാശമില്ല. ഒരു സഭാ നേതാവിനും അതിന്റെ മേൽ തീരുമാനമെടുക്കാൻ അധികാരമില്ല. ദൈവത്തിന് ഇഷ്ടമുള്ളവനെ, ദൈവത്തിന് ഇഷ്ടമുള്ളവനെ എടുക്കും. ഭയങ്കര ശക്തിയുടെ വ്യാപാരത്തിൽ ദൈവം ഒരുക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അളന്നു മുറിച്ച കറണ്ട് ഈ പവർ ഉണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ നടക്കുമെങ്കിൽ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരം, അങ്ങനെയെങ്കിൽ എന്ത് നടക്കുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എന്ത് നടക്കുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ രാജ്യത്തിന്റെ മേൽ ദൈവ മഹിമ വെളിപ്പെട്ട് വരും. ഭയങ്കര വെളിച്ചം വെളിപ്പെട്ട് വരും. ദൈവശക്തിയുടെ ഭയങ്കര വ്യാപാരം വെളിപ്പെട്ട് വരും. ആർക്കും പിടിച്ചു നിർത്താൻ മേലാത്ത ആത്മപ്രവൃത്തിയുടെ വ്യാപാരം വെളിപ്പെട്ട് വരും. ഇതിനകത്തു നിന്ന് ജനം എഴുന്നേറ്റ് വരും. ജനം എഴുന്നേറ്റ് വരും. സ്ത്രീകൾ വരും, പുരുഷന്മാർ വരും. ഇതിന് ദൈവത്തിന് ആരുമായി അപ്രൂവല വേണ്ട. നിങ്ങളെ പാസ്റ്റർ സർട്ടിഫിക്കറ്റ് വേണ്ട. അവരുടെ ശുശ്രൂഷയെ താഴ്ത്തി കെട്ടി പറയുകയല്ല. എന്നാൽ ദൈവം തെരഞ്ഞെടുത്തത് എവിടെ ഇരിക്കുന്നു അവനെ പൊക്കിയെടുക്കുന്ന ചുഴലിക്കാറ്റ് വരുന്നു.
ോ രമ ഖലമ സത്വരിയാണ്. നമതരഹാത്തുനി കമശ്യ സ്തുതി നിർത്തണ്ട, പ്രാർത്ഥന നിർത്തണ്ട, ആരാധന നിർത്തണ്ട. ഇതാണ് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്. നിങ്ങളിൽ തന്നെ അത് പകരും, പക്ഷെ മാറ്റപ്പെടുത്തണം. ആത്മാവിന് പണി നടത്തണം, ആത്മാവിന് വയറിങ് നടത്തണം. തന്റെ ഉച്ചത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരണം. ഏൽപ്പിച്ച് കൊടുക്കുന്നവന്റെ മേൽ അത് വരും, 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 വരും. ആത്മാവിനെ പരിമിതപ്പെടുത്തരുതേ, ആത്മാവിന് അതിരുകൾ വെക്കരുതേ. ആത്മാവിന് ഇങ്ങനെ ചെയ്യണമെന്ന് നിങ്ങളെ പറഞ്ഞു കൊടുക്കരുതേ. ആത്മാവിന് ഇഷ്ടമുള്ളവർക്ക് ആത്മാവ് വീശട്ടെ.
ഒരുവരിൽ നിന്ന് ഒഴുകണം. എടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും.
തനിക്ക് വേണ്ടിയാണെങ്കിൽ പുറത്തോട്ട് ഒഴുകണോ? തനിക്ക് വേണ്ടിയാണെങ്കിൽ കുടിച്ച് നിറഞ്ഞപ്പോലെ സ്വന്തവരെ അത് നിന്നപ്പോലെ അത് ഒഴുകണമെങ്കിൽ അത് ചെറിയ ഒഴുക്കാണോ? ജീവജലത്തിന്റെ നദികൾ
Thank you.